ഇന്ന് രാത്രിയിലേക്ക് ഒരു ചെറിയ പാഠത്തിനായി അല്ലെങ്കിൽ ഒരു ചെറിയ വായനയ്ക്കായിട്ട് ഒരു ഭാഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അത് നമുക്കൊരു വിഷയത്തെ കിട്ടുന്നതിന് വേണ്ടിയാണ്. അത് വിശുദ്ധ മത്തായി 13:24-30 വരെയാണ്. കൂടാതെ അതിനുശേഷം കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അതിന്റെ 36-40 വരെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ മത്തായി 13:24 വാക്യം തൊട്ട് തുടങ്ങുന്നു. വിശുദ്ധ മത്തായി 13-ാം അധ്യായം. വചനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, എന്റെ വാക്കുകൾ മാറും, അവന്റേത് മാറുകയില്ല. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞുകൊടുത്തു, സ്വർഗരാജ്യം ഒരു മനുഷ്യന്റെ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചവനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാർ വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നുവെന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നുവെന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. ഇല്ല, കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുത്തു പോകും.
Both grow together until the harvest, and in the time of the harvest I will send forth the reapers. Gather ye together first the tares, and bind.
രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തു കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടി വെൽപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. മുമ്പേ കള പറിച്ചു കൂട്ടി അവയെ കെട്ടുകളായി കെട്ടുക എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചിത്രമായ എന്തോ ഒന്ന് എന്റെ അടുക്കൽ വരികയുണ്ടായി. ഇത് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കറ്റലീന മലകളിൽ പ്രാർത്ഥനയിലിരിക്കുമ്പോഴായിരുന്നു. അതിനുശേഷം ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ കാര്യത്തെ ഒരു വാക്കിലായി എവിടെ കൂട്ടിച്ചേർത്തിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ എനിക്ക് പൊരുത്തക്കേട് എന്ന വാക്ക് കിട്ടാനിടയായി. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നതിനായിട്ട് ഞാൻ നിഘണ്ടുവിൽ അത് നോക്കി. അത് വെബ്സ്റ്റർ പറയുന്ന പ്രകാരം വിരുദ്ധമായ എന്തോ അല്ലെങ്കിൽ ഭിന്നമായ ഒരു കാര്യം വിതയ്ക്കുക എന്നർത്ഥമാകുന്നു. എന്തെങ്കിലും വ്യത്യസ്തമായതോ ഭിന്നമായതോ ആയ കാര്യം വിതയ്ക്കുക എന്നാണ്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതായിരുന്നതിൽ നിന്നും വിരുദ്ധമായ ഒന്ന് എന്നാകുന്നു. അതിനാൽ ഇന്ന് രാത്രിയിൽ അതിനെ പൊരുത്തക്കേടിന്റെ സന്തതി എന്ന് വിളിക്കാമെന്ന് ഞാൻ ഓർത്തു. ഇപ്പോൾ നാം ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ കർത്താവത്തിന്റെ വചനത്തെ അനുഗ്രഹിക്കുമെന്ന് നാം ആശിക്കുന്നു. കൂടാതെ 36-43 വരെയുള്ള വാക്യങ്ങളിൽ അവൻ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നുവെന്ന് നമുക്കറിയാം. അതെപ്രകാരമാണ് ഈ വിത്ത് പക്വത പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. നാം അതിലായിരിക്കുമ്പോൾ 36-43 വരെ നമുക്കതുകൂടി വായിക്കാം. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് വയലിലെ കളയുടെ ഉപമ തെളിയിച്ചേരണമെന്ന് പറഞ്ഞു. അതിനവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, കള കൂട്ടി തീയിലിട്ട് ചുട്ടുകളയും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തു നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് യേശു സ്വയം ഈ ഉപമയുടെ വ്യാഖ്യാനം കൊടുക്കുന്നതാണ്. ആ കാരണത്താൽ എന്താണ് ഈ വ്യാഖ്യാനം അർത്ഥമാക്കുന്നതെന്ന് നാം അറിയുന്നു. അങ്ങനെ ഇപ്പോൾ വിത്ത് വിതയ്ക്കുന്നതിനെയും കൊയ്യുന്നതിനെ നാം സമീപിക്കുമ്പോൾ അവനത് വ്യാഖ്യാനിച്ചു തരുന്നു. അതിനാൽ യേശു തന്റെ നാളുകളിൽ ഈ ഉപമയെ സംസാരിക്കുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിനെ ലോകാവസാനത്തിലേക്ക് അല്ലെങ്കിൽ അത് കാലഘട്ടത്തിന്റെ അവസാനമായ ഈ ദിവസത്തേക്ക് അർത്ഥമാക്കിയിരുന്നു. ഇന്ന് രാത്രിയിലെ ഈ ചെറിയ വിഷയം നാം ജീവിക്കുന്നതായി നാഴികയിലേക്ക് വളരെ ഉചിതമായ ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ബിക്കോസ് ജീസസ്
കാരണം യേശു വളരെ വ്യക്തമായിട്ട് ഇവിടെ അത് പറഞ്ഞിരിക്കുന്നു. അതായത് കൂട്ടിച്ചേർക്കുന്നത് ലോക അവസാനമായിരിക്കും. അതായത് അവസാനം അപ്പോഴായിരിക്കും. അപ്പോൾ ഗോതമ്പ് ഒരുമിച്ച് കൂട്ടുകയും കൂടാതെ കളയും ഒരുമിച്ച് കൂട്ടുകയും പിന്നെ തീച്ചൂളയിൽ ചുട്ടുകളയുകയും പിന്നെ ഗോതമ്പിനെ രാജ്യത്തിലേക്ക് എടുത്തുകൊണ്ടു പോകുകയും ചെയ്യുന്നു. അത് ഈ രീതിയിലായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ രീതിയിലാണെന്ന് വിശ്വസിക്കുന്നതിനായിട്ട് എന്നെ നയിക്കുന്ന വേറൊരു വേദഭാഗം ഞാൻ കുറിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുള്ളത് മത്തായി 24:24 ആകുന്നു. അവിടെ പൊരുത്തക്കേടിന്റെ സന്തതിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിച്ചു കളയുന്നിടത്തോളം ഇവ രണ്ടും അത്രമാത്രം അടുത്തായിരിക്കും എന്ന് യേശു പറഞ്ഞു. മിക്കവാറും അതേപോലെ തന്നെ. തിരുവെഴുത്തിൽ വേറൊരിടത്ത് എഴുതിയിരിക്കുന്നത് നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും മേൽ അവൻ മഴ പെയ്യ്ക്കുന്നു എന്നാണ്. പന്തക്കോസ്തുകാരായ ജനങ്ങളുടെ ഇടയിൽ എനിക്ക് കടന്നു വരാൻ ഇടയായപ്പോഴുണ്ടായ എന്റെ ആദ്യത്തെ അനുഭവത്തെ ഞാൻ ഓർക്കുന്നു. ഞാൻ ഇന്ത്യാനയിലെ മിഷവാക്കയിലായിരുന്നു. ഏകദേശം ഇതുപോലെയുള്ള ഒരു ഹാളിൽ വെച്ച് നടന്നിരുന്ന ഒരു വലിയ കൺവെൻഷനിൽ ഞാനായിരുന്നു. അവിടെ തെക്കു നിന്നുള്ളവരും വടക്കു നിന്നുള്ളവരും ഒരുമിച്ച് കൂടിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആ വേർപെടുത്തലിന്റെ ദിവസങ്ങളിൽ അവർക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടേണ്ടിയിരുന്നു. അവർ പന്തക്കോസ്തുകാരായ സഹോദരന്മാരുടെ രണ്ട് തരക്കാരായിരുന്നു. ഞാൻ ഒരിക്കലും അവരെക്കുറിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവരുമായിട്ട് കണ്ടുമുട്ടുകയോ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് അന്യഭാഷ സംസാരിച്ച് കേൾക്കുന്നതും അവിടെ വെച്ചായിരുന്നു. ഈ കൺവെൻഷന്റെ അവസാനത്തെ വരിയിൽ ഞാൻ അവരുടെ ഇടയിൽ ഒരംഗമല്ലാതിരിക്കെ ഞാൻ ഒരു ചെറുപ്പക്കാരനായ ബാപ്റ്റിസ്റ്റ് ശുശ്രൂഷകനായിരുന്നു. ഞാൻ ഏറ്റവും പിറകിലായി അവിടെ ഇരുന്നിരുന്നു. അന്യഭാഷയിൽ ആരെങ്കിലും സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനെക്കുറിച്ച് അത് എന്തുവായിരുന്നുവെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം ഈ മുഖ്യരായ രണ്ടുപേർ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ഒരാൾ അന്യഭാഷ സംസാരിക്കുകയും മറ്റേ ആൾ എന്താണ് പറഞ്ഞതെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ വേദപുസ്തകത്തിൽ നിന്നും എളുപ്പം അത് വായിക്കും. എന്നിട്ട് അത് തിരുവെഴുത്ത് പ്രകാരമാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്ന് കൃത്യമായും തിരുവെഴുത്തിൽ പറയുന്ന പ്രകാരമായിരുന്നു. ശരി, എന്നാൽ അതിന്റെ ഏകദേശം ഒരു ദിവസത്തിന് ശേഷം അന്ന് രാത്രിയിൽ എന്റെ ഹൃദയം അത്രമാത്രം ആവേശം കൊള്ളപ്പെട്ടിരുന്നു. ഞാൻ ഒരു ഗോതമ്പിന്റെ വയലിലാണ് കിടന്നുറങ്ങിയത്. ഒരു കിടക്ക വാങ്ങിക്കാൻ വേണ്ടിയിടത്തോളം കാശ് എന്റെ പക്കലുണ്ടായിരുന്നില്ല. എന്നാൽ വീട്ടിലെത്തുവാൻ ആവശ്യമുള്ളത്രയും കാശ് മാത്രമേ എന്റെ പക്കലുണ്ടായിരുന്നുള്ളൂ. എന്റെ രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി കുറച്ച് ഡോണറ്റ്സും അല്ലെങ്കിൽ റോൾസും ഞാൻ വാങ്ങിയിരുന്നു. അത് രണ്ടും ദിവസം പഴകിയതായിരുന്നു. അവരോടൊപ്പം ഭക്ഷിക്കാൻ ഞാൻ സ്വാഗതം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അവിടെ കൂടാൻ മാത്രം കാശിന്റെ പക്കലില്ലായിരുന്നു. ആ ദിവസങ്ങളിൽ ഞാൻ 1933 വിഷണതയിലായിരുന്നു. അതിനാൽ വളരെ കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോയിരുന്നു. അതിനാൽ അവരോടൊപ്പം ഞാൻ ഭക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഞാൻ ഓർത്തു എന്താണ് അവരുടെ പക്കലുണ്ടായിരുന്നതെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്റെ പക്കലില്ലാത്ത എന്തോ ഒന്ന് അവരുടെ പക്കലുണ്ട്. അങ്ങനെ അന്ന് രാവിലെ എല്ലാ ശുശ്രൂഷകരും പ്ലാറ്റ്ഫോമിലേക്ക് കടന്നുവന്ന് നിങ്ങൾ ആരാകുന്നുവെന്നും എവിടെ നിന്നാണ് വരുന്നതെന്നും സ്വയം പരിചയപ്പെടുത്തുന്നതിനായി അവർ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, വില്യം ബ്രണഹാം, സുവിശേഷ പ്രസംഗകൻ, ജെഫേഴ്സൺ വില്ലേ എന്ന് പറഞ്ഞിട്ടിരുന്നു. ആ സമയത്ത് പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ ശുശ്രൂഷകൻ ഞാനായിരുന്നു. അടുത്ത ദിവസം പ്രസംഗിക്കുന്നതിന് വേണ്ടി അവരെന്നെ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ പ്രസംഗിച്ചതിന് ശേഷം ഞങ്ങൾക്കതൊരു മഹത്തായ സമയമായിരുന്നു. അതിനുശേഷം വ്യത്യസ്തരായ പല ആളുകളെ ഞാൻ കണ്ടുമുട്ടുകയും അവരെ അവരുടെ പള്ളികളിലേക്ക് പ്രസംഗിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. അതിനുശേഷം അന്യഭാഷയിൽ സംസാരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്ന ഈ മുഖ്യരായ രണ്ടുപേരുടെ അടുക്കൽ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു. അതെന്റെ ഹൃദയത്തിൽ എന്നെ എരിച്ചുകൊണ്ടിരുന്നു. എനിക്കത് അത്യന്തം ആവശ്യമായിരുന്നു. ഞാനത് തുടക്കത്തിൽ പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾ സ്വാധീനമാക്കുന്നതായ ഒരു ദാനമാണ്. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവിതം മുഴുവൻ അത് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ദൈവത്തിന്റെ ദാനമാണെങ്കിൽ നിങ്ങൾ അതുമായി ജനിച്ചിരിക്കുന്നു. അതിനാൽ ഒരു ബാലനായിരിക്കുമ്പോൾ തൊട്ടേ അതെനിക്ക് സംഭവിച്ചിരുന്നു. എന്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാം അറിയാവുന്നവരായ ആളുകൾക്ക് ഇത് സത്യമാണെന്നറിയാം. അതെന്തുവായിരുന്നുവെന്ന് പണ്ട് എനിക്കറിയില്ലായിരുന്നു. അതിനാൽ ഒരു ദർശനമെന്ന് വിളിച്ചിരുന്നു. എന്നാൽ എനിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു. കൂടാതെ ആ കെട്ടിടത്തിലുണ്ടായിരുന്ന ആത്മാവ് വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവായിട്ട് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ അവരിലൊരു വ്യക്തിയായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടുകയും ഞാൻ അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം വാസ്തവത്തിൽ ഒരു വിശ്വാസിയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ലായിരുന്നു. അങ്ങനെ അടുത്ത വ്യക്തി, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാനൊരു കപട വിശ്വാസി എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിലൊന്നായിരുന്നു. യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ ഭാര്യ തവിട്ട് നിറക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. അയാൾക്ക് കറുത്ത നിറക്കാരിയായ ഒരു സ്ത്രീയിൽ നിന്നും രണ്ട് മക്കളുണ്ടായിരുന്നു. കൊള്ളാം, എങ്കിലിപ്പോൾ ഇതെന്താകുന്നുവെന്ന് ഞാൻ ഓർത്തു. ഇവിടെ ഇതാ എനിക്കെല്ലാം കൂടി കൂട്ടിക്കുഴഞ്ഞു കിട്ടിയിരിക്കുന്നു. ഞാനൊരു പ്രധാന തത്വക്കാരനാണ്. അത് വചനമായിരിക്കണം അല്ലെങ്കിൽ അത് തെറ്റാ. അങ്ങനെ എനിക്കറിയാവുന്നതായ എല്ലാം അനുസരിച്ച് ഇവിടെ ഇതാ ആ ആത്മാവ്, ഒന്ന് യഥാർത്ഥമായതും മറ്റേത് കൊള്ളാത്തതുമായിരുന്നു. മറ്റേയാൾ കൊള്ളാത്തതുമായിരുന്നു. എന്നാൽ ആത്മാവ് രണ്ടുപേരുടെയും മേൽ വീണിരുന്നു. അതെങ്ങനെ കഴിയും? അതെന്നെ ആകപ്പാടെ വിഷമത്തിലാക്കി. രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രാർത്ഥിക്കാനായി പോകാറുള്ള ഒരു ഗുഹയിൽ വെച്ച് ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. ഗുഹയ്ക്കകത്ത് മുഴുവൻ പൊടിയായിരുന്നതിനാൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് എന്റെ വേദപുസ്തകം ഒരു തടിയുടെ മേൽ വെച്ചു. കാറ്റടിച്ചിട്ട് അത് എബ്രായ 6 അധ്യായത്തിലേക്ക് തുറക്കുകയും ചെയ്തു. അതിപ്രകാരം പറയുന്നു, അവസാന നാളുകളിൽ നാം സത്യത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ അവരെ തന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുന്നതിനായി പിന്നെ എന്തായിരിക്കുമെന്ന് പറയുന്നു. അതിനുവേണ്ടി ഇനിയും ഒരു പാപബലിയില്ലെന്ന് പറയുകയും കൂടാതെ എപ്രകാരം മുള്ളും ഞെരിഞ്ഞിലും അത് ശാപത്തിനടുത്തത് ചുട്ടുകളയുക അത്രേ അതിന്റെ അവസാനം. എന്നാൽ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി സസ്യാദികളെ വിളയിക്കുന്നു. എന്നാൽ മുള്ളും ഞെരിഞ്ഞിലും തള്ളിക്കളയുകയും ഗോതമ്പ് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. അത് കാറ്റടിച്ചതുകൊണ്ട് തുറക്കാനിടയായതാണ് എന്ന് ഞാൻ ഓർത്തു. എന്നാൽ വീണ്ടും വേദപുസ്തകം ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് ഓർത്തു. എന്നാൽ അതാ കാറ്റ് അവിടേക്ക് വീണ്ടും അടിച്ചിട്ട് അത് തുറക്കപ്പെട്ടു. അങ്ങനെ മൂന്ന് വട്ടം സംഭവിച്ചു. ഇപ്പോൾ ഇത് വളരെ അപരിചിതമായ ഒരു കാര്യമാകുന്നു എന്ന് ഞാൻ ഓർത്തു. അതിനുശേഷം ഞാൻ അവിടെ എഴുന്നേറ്റപ്പോൾ, കർത്താവേ, നീ വേദപുസ്തകത്തിൽ നിന്നും ആ ഭാഗം എന്നെ വായിക്കാനിടയാക്കിയത് എന്തിനാണെന്ന് ഞാൻ ഓർത്തു. മുള്ളും ഞെരിഞ്ഞലും ശാപത്തിനടുത്തതും ചുട്ടുകളയ അത്ര അതിന്റെ അവസാനം എന്ന സ്ഥാനത്തെത്തിയപ്പോൾ എന്തിനാണ് നീ അതെനിക്ക് വേണ്ടി അവിടെ വെച്ച് തുറക്കാനിടയാക്കിയത് എന്ന് ഞാൻ ഓർത്തു. ഇപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഈ ദർശനങ്ങൾ വരുന്നത് ഒരു പ്രയത്നത്താലല്ല, അത് ദൈവമാണ് തരുന്നത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഭൂമി എന്റെ മുമ്പിൽ തിരിയുകയും അതിൽ മുഴുവൻ തടമെടുത്തിരിക്കുന്നതായും കണ്ടു. വെളുത്ത വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ അതിനു ചുറ്റും ഗോതമ്പ് വിതച്ചുകൊണ്ട് പോയിരുന്നു. അവൻ ഭൂമിക്ക് ചുറ്റുമായി പോയതിനു ശേഷം കണ്ടാൽ ഭയാനകമായ ഒരു മനുഷ്യൻ അവിടെ കടന്നുവന്നു. അവൻ കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു. അവൻ കളയുടെ വിത്തുകൾ അതിന്റെ മേലെയായി വിതച്ചുകൊണ്ടിരുന്നു. അവ രണ്ടും ഒരുമിച്ച് വളർന്നു വന്നു. അങ്ങനെ അവ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് രണ്ടിനും ദാഹിച്ചിരുന്നു, കാരണം ഒരു മഴയെ ആവശ്യമായിരുന്നു. അങ്ങനെ അവരിൽ ഓരോരുത്തരും കാഴ്ചയ്ക്ക് അവരുടെ തലയെ കുനിച്ചുകൊണ്ട് കർത്താവെ മഴ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായി കാണപ്പെട്ടു. അങ്ങനെ വലിയ കാർമേഘങ്ങൾ വരികയും രണ്ടുപേരുടെയും മേലും മഴ പെയ്യുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചപ്പോൾ ഗോതമ്പിന്റെ ചെടികൾ ചാടി എഴുന്നേറ്റിട്ട് ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ കളയുടെ ചെടികളും ചാടി എഴുന്നേറ്റിട്ട് ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു. അതിനുശേഷം ദർശനം തടസ്സപ്പെട്ടിരുന്നു. മഴ നീതിമാന്റെ മേലും നീതികെട്ടവന്റെ മേലും പെയ്യുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരു യോഗത്തിൽ വീണിട്ട് കപട വിശ്വാസികളും ക്രിസ്ത്യാനികളും അങ്ങനെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് ആനന്ദിക്കാൻ കഴിയും. അത് തികച്ചും ശരിയായ ഒരു കാര്യമാണ്. എന്നാൽ ഇതെന്താകുന്നു? അവരുടെ ഫലങ്ങളാൽ അവർ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അതറിയുന്നതിന് വേണ്ടിയുള്ള ഏക വഴി അതൊന്ന് മാത്രമാണ്. അതിനുശേഷം അതിനെ നോക്കിയാണെങ്കിൽ കാട്ടിലെ ഓട്സും അല്ലെങ്കിൽ കാട്ടിൽ വളരുന്ന ഗോതമ്പും ധാന്യങ്ങളും ചിലപ്പോൾ യഥാർത്ഥമായ നാടൻ ധാന്യങ്ങളെ അനുകരിച്ചിട്ട് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിച്ചു കളയുന്നു. നാം ഒരു സമയോചിതമായ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഈ കാര്യങ്ങൾ പ്രസംഗിക്കപ്പെട്ടിരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. 41 വാക്യത്തിൽ ശ്രദ്ധിക്കുക, അവസാന നാളുകളിൽ ഇവ രണ്ടും അത്രമാത്രം വളരെ അടുത്തായിട്ട് അവൻ ഏതെങ്കിലും ചില പ്രത്യേക സഭയെ അവരെ വേർപെടുത്തുന്നതിന് വേണ്ടി ആശ്രയിക്കാൻ കഴിയുന്നില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ അല്ലെങ്കിൽ പെന്തിക്കോസ്റ്റ് സഭയോ അവരെ വേർപെടുത്തുന്നതിനായി എടുക്കാൻ കഴിയുകയില്ല. അവൻ തന്റെ ദൂതന്മാരെ അവരെ വേർപെടുത്തുന്നതിന് വേണ്ടി അയക്കും എന്ന് പറഞ്ഞു. ഒരു വേർപെടുത്തലിന് വേണ്ടി തെറ്റിനെയും ശരിയെയും തമ്മിൽ അകറ്റുന്നതിനായിട്ട് ഒരു ദൂതൻ വരുന്നു. കർത്താവിന്റെ ദൂതനല്ലാതെ മറ്റത് ആർക്കും തന്നെ അത് ചെയ്യാൻ കഴിയുകയില്ല. ഏതാണ് ശരിയായതെന്നും ഏതാണ് തെറ്റായതെന്നും പറയാൻ പോകുന്നത് അവൻ ഒരുവൻ മാത്രമാണ്. അവസാന നാളുകളിൽ അവൻ തന്റെ ദൂതന്മാരെ അയക്കും എന്ന് ദൈവം പറഞ്ഞു. അതിവിടെയുള്ള ദൂതന്മാരല്ല, എന്നാൽ അവസാന നാളുകളിലെ ദൂതന്മാരാണ്. അവർ ഇവയെ തമ്മിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഇതിപ്പോൾ കൊയ്ത്തിന്റെ കാലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഒരു ദൂതൻ എന്ന വാക്കിനെ യഥാർത്ഥമായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സന്ദേശവാഹകൻ എന്നാണ്. 7 ദൂതന്മാരെ നാം കാണുന്നു. അത് സഭാകാലഘട്ടങ്ങളിൽ കൂടിയാകുന്നു. വിതയ്ക്കുന്നവർ ആരായിരുന്നുവെന്നും വിത്ത് എന്തായിരുന്നുവെന്നും അവൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് വിതയ്ക്കുന്നത് ദൈവപുത്രനായ അവൻ തന്നെയായിരുന്നു. അവനാണ് വിത്ത് വിതച്ചുകൊണ്ട് പോയത്. അവന്റെ പിന്നാലെ കടന്നുവന്ന ശത്രു പിശാചായിരുന്നു. അവൻ പൊരുത്തക്കേടിന്റെ വിത്ത് വിതച്ചു. അത് നല്ല വിത്ത് വിതച്ചതിന്റെ പിന്നാലെയായിരുന്നു. ഇപ്പോൾ സ്നേഹിതരെ, നമുക്ക് ലോകമുണ്ടായിരിക്കുന്നത് തൊട്ട് എല്ലാ കാലഘട്ടങ്ങളിൽ കൂടെയും അത് സംഭവിച്ചിരിക്കുന്നു. കൃത്യമായിട്ടും ആദ്യ തൊട്ടേ ഇതേ കാര്യം തന്നെ തുടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ വിത്ത് ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് അവൻ പറഞ്ഞു. യേശു ഒരു പ്രത്യേക സ്ഥാനത്ത് തന്നെ അത് പറഞ്ഞു. അതായത് വചനം എന്നത് ഒരു വിത്താകുന്നു. എല്ലാ വിത്തുകളും അതത് തരത്തിൽപ്പെട്ട വിത്തുകളെ കൊണ്ടുവരും. അങ്ങനെ ഇപ്പോൾ ദൈവമക്കളായ ക്രിസ്ത്യാനികൾ, രാജ്യത്തിന് അവകാശികളായ മക്കൾ ദൈവത്തിന്റെ വിത്താകുന്നുവെങ്കിൽ പിന്നെ അവർ ദൈവത്തിന്റെ വചനമായിരിക്കണം. അതവർ ജീവിക്കുന്നതായ കാലഘട്ടത്തിലേക്ക് ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടതാണ്. അത് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ കാലത്തെ വിത്തിനു വേണ്ടിയാണ്. ദൈവം ആദിയിൽ തന്റെ വചനത്തെ കൊടുത്തു. അങ്ങനെ ഓരോ കാലഘട്ടത്തിനും അതിന്റെ വിത്തും അതിന്റെ സമയവും അതിന്റെ വാഗ്ദത്തവും ഉണ്ടായിരുന്നു. ഇപ്പോൾ നോഹ കാഴ്ചപ്പാടിൽ വന്നപ്പോൾ അവൻ ദൈവത്തിന്റെ വിത്തും ആ കാലഘട്ടത്തിലേക്കുള്ള ദൈവവചനമായിരുന്നു. മോശം വന്നപ്പോൾ അവന് നോഹയുടെ സന്ദേശമായിട്ട് വരാൻ കഴിയില്ലായിരുന്നു. അത് പ്രാവർത്തികമാകുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ ആ സമയത്ത് ദൈവത്തിന്റെ വിത്തായിരുന്നു. അതിനുശേഷം ക്രിസ്തു വന്നപ്പോൾ അവന് നോഹയുടെ കാലത്തെയോ മോശയുടെ കാലത്തെയോ സന്ദേശമായിട്ട് വരാൻ കഴിയുകയില്ലായിരുന്നു. അത് അവന്റെ തന്നെ സമയമായിരുന്നു. കാരണം ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ കൊണ്ടുവരികയും അവൻ മെസ്സീഹ ആയിരിക്കുകയും ചെയ്യും. നാം ഇപ്പോൾ ലൂഥറിന്റെ കാലത്തുകൂടെയും വെസ്ലിയുടെ കാലത്തുകൂടെയും, അതായത് മെതഡിസ്റ്റുകാരുടെ കാലത്തുകൂടെയും ജീവിച്ചിരുന്നു. അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും കൂടി പെന്തക്കോസ്തുകാരുടെ കാലഘട്ടങ്ങളിലും കൂടി ജീവിക്കുകയും ഓരോ കാലത്തേക്കും വചനത്തിന്റെ ഒരു വാഗ്ദത്തം തന്നിരുന്നു. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ യേശു തന്നെ പറഞ്ഞതിനനുസരിച്ച് ആ കാലഘട്ടത്തിലെ വിത്തായ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനം വെളിപ്പെടുത്തുന്നവരാണ്. യേശുവിടെ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അവരാണ് രാജ്യത്തിന്റെ പുത്രന്മാരായി പറയപ്പെട്ടിരിക്കുന്നത്. അത് ശരിയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രകടനം തന്റെ മക്കളിൽ കൂടി പ്രവർത്തിക്കുന്നവരാണ് ആ കാലഘട്ടത്തിലേക്കുള്ള രാജ്യത്തിന്റെ വിത്തുകൾ. കളകളെ ശ്രദ്ധിക്കുക. ശത്രുവായ സാത്താൻ വിതച്ച ഭിന്നതയുടെ അല്ലെങ്കിൽ പൊരുത്തക്കേടിന്റെ വിത്ത് അതായിരുന്നു. ഈ ഭയങ്കരമായ കാര്യം ചെയ്തതിന് കുറ്റവാളി അവനാകുന്നു. സാത്താൻ ആദിയിലെ തന്റെ വിത്ത് വിതച്ചു. അത് ദൈവം തന്റെ ആദ്യത്തെ കൊയ്ത്തായ മനുഷ്യരെ ഭൂമിയിൽ വെച്ചപ്പോഴായിരുന്നു. ആദാമിന് തീർച്ചയായും ഒരു സത്യത്തിന്റെ അറിവിന്റെ വൃക്ഷമുണ്ടായിരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുകയും കൂടാതെ നന്മതിന്മകളുടെയും ഉണ്ടായിരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കെ അവൻ അതുവരെയും അതിന്റെ അടുക്കൽ ചെന്നിരുന്നില്ല. എന്നാൽ ദൈവം തന്റെ മക്കൾക്ക് പ്രതിരോധത്തിനായി തന്റെ വചനത്തെ കൊടുക്കുന്നുവെന്ന് നാം കാണുന്നു. ദൈവത്തിന്റെ വചനമല്ലാതെ നമുക്ക് യാതൊരു പ്രതിരോധവുമില്ല. നമ്മുടെ പ്രതിരോധം അതാകുന്നു. ഒരു ബോംബല്ല, ഒരു തണലല്ല, മറിഞ്ഞിരിക്കാനുള്ള സ്ഥലങ്ങളുമല്ല. അരിസോണയോ അല്ലെങ്കിൽ കാലിഫോർണിയയോ അങ്ങനെ യാതൊന്നുമല്ല. നമുക്ക് പ്രതിരോധമായിട്ട് ഒന്ന് മാത്രമാണുള്ളത്, അത് വചനമാകുന്നു. ആ വചനം ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അത് ക്രിസ്തു യേശുവാകുന്നു. നമ്മുടെ ഏക പ്രതിരോധം അവനാകുന്നു. അവനിലായിരിക്കെ നാം സുരക്ഷിതരാകുന്നു. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ മേൽ പാപം പോലും കണക്കിടക്കപ്പെടുന്നില്ല. നിങ്ങൾക്കതറിയാമോ? ദൈവത്തിൽ നിന്നും ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അത് കണക്കിലെടുക്കുക പോലും ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദാവീദ് പറയുന്നു, യഹോവ പാപം കണക്കിടാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പാപം ചെയ്യാനുള്ള ആഗ്രഹം പിന്നെ ഉണ്ടായിരിക്കുന്നില്ല. ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെയില്ല. നിങ്ങൾക്കതിനുള്ള മനോബോധം പിന്നെയില്ല. ലോകത്തിന് മുമ്പിൽ നിങ്ങളൊരു പാപിയായി കാണപ്പെട്ടിരിക്കാനിടയുണ്ട്. എന്നാൽ ദൈവം മുമ്പാകെ ഇല്ല, കാരണം നിങ്ങൾ ക്രിസ്തുവിലാകുന്നു. പാപരഹിതനായവനിൽ ആയിരിക്കെ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്കൊരു പാപിയായിരിക്കാൻ കഴിയും? നിങ്ങൾ ആരിലായിരിക്കുന്നുവോ അവനെ മാത്രം ദൈവം കാണുന്നു. ഇപ്പോൾ ഇത് കൊയ്ത്ത് സമയമാകുന്നു. ആദിയിൽ ദൈവം തന്റെ വിത്തി ഭൂമിയിൽ വിതയ്ക്കുകയും തന്റെ മക്കളുടെ ഹൃദയങ്ങളിൽ നൽകുകയും തന്റെ കുടുംബത്തെ അവരുടെ ഏകമാത്രമായ പ്രതിരോധമായ ആ വചനത്തെ പാലിക്കാനായി കൊടുക്കുകയും ചെയ്തു. ആ വചനത്തെ പാലിക്കുക. ഇവിടെ ഇതാ ശത്രു വന്നിട്ട് പൊരുത്തക്കേടിന്റെ വിത്ത് വിതച്ചിട്ട് ആ അതിര് തകർത്ത് കളഞ്ഞു. അത് ദൈവവചനത്തിന് വിപരീതമായിരുന്നു. ആദിയിൽ പൊരുത്തക്കേട് അതായിരുന്നുവെങ്കിൽ ഇപ്പോഴും അത് തന്നെയാണ്. ദൈവവചനത്തോട് ചേർക്കപ്പെടുന്നതായ ഏതൊരു കാര്യവും ഇപ്പോഴും പൊരുത്തക്കേടിന്റെ വിത്താകുന്നു. അതെവിടെ നിന്ന് വരുന്നതാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അത് സ്ഥാപിത സഭാ സംഘടനകളിൽ നിന്നായാലും സൈനികപരമായ ഉറവിടങ്ങളിൽ നിന്നായാലും അത് കാര്യമല്ല. അത് രാഷ്ട്രീയപരമായ ശക്തികളിൽ നിന്നായാലും കാര്യമല്ല. ദൈവവചനത്തിന് വിപരീതമായ ഏതൊരു കാര്യവും പൊരുത്തക്കേടിന്റെ വിത്താകുന്നു. ഒരു വ്യക്തി എഴുന്നേറ്റിട്ട് ഞാനൊരു സുവിശേഷ പ്രവാചകനാണെന്ന് പറയുകയും എന്നിട്ട് അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നുവെന്ന് പറയുകയാണെങ്കിൽ അതൊരു പൊരുത്തക്കേടിന്റെ സന്തതിയാണ്. ഒരു വ്യക്തി എഴുന്നേറ്റിട്ട് അയാൾ ഏതെങ്കിലും ഒരു സഭയിലെ ഒരു ശുശ്രൂഷകനാണെന്നോ പാസ്റ്ററാണെന്നോ പറയുകയും ഭൗതിക ശരീരത്തെ ഒഴിച്ച് യേശു ക്രിസ്തു എല്ലാ കാര്യങ്ങളിലും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ആ വ്യക്തി വിശ്വസിക്കാതെ ഇരിക്കുമ്പോൾ അതൊരു പൊരുത്തക്കേടിന്റെ സന്തതിയാകുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്തെ അത്ഭുതങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അതൊരു പൊരുത്തക്കേടിന്റെ സന്തതിയാകുന്നു. ദൈവിക രോഗശാന്തി എന്നൊരു കാര്യമേ ഇല്ല എന്നവർ പറയുമ്പോൾ അത് പൊരുത്തക്കേടിന്റെ സന്തതിയാകുന്നു. ലോകം അതിനാൽ നിറഞ്ഞിരിക്കുന്നു. അതത്രമാത്രം തിങ്ങിക്കൂടിയിട്ട് ഗോതമ്പിനെ ഞെരുക്കുന്നു. ആദ്യത്തെ പൊരുത്തക്കേടിന്റെ വിത്തിനെ വിതച്ചവനെ പിശാച് എന്ന് മുദ്ര കുട്ടിയിരിക്കുന്നതായി നാം കാണുന്നു. അത് ഉത്പത്തിയിൽ നിന്നുമായിരുന്നുവെന്ന് നാം അറിയുന്നു. കൂടാതെ ഇവിടെയും മത്തായിയുടെ 13 അധ്യായത്തിലും യേശു തന്റെ വചനത്തോടുള്ള ഏത് പൊരുത്തക്കേടിനെയും അപ്പോഴും പിശാച് എന്ന് മുദ്ര കുത്തിയിരിക്കുന്നു. അങ്ങനെ ഈ 1956 പൊരുത്തക്കേട് വിതയ്ക്കുന്ന ഏതൊരു കാര്യവും ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായിട്ടോ അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും സ്വന്തമായ വ്യാഖ്യാനം ഇടുകയോ ചെയ്യുന്നതെന്തും പൊരുത്തക്കേടിന്റെ സന്തതിയാണ്. ദൈവം അതിനെ ആദരിക്കുകയില്ല, അതിനവന് കഴിയുകയില്ല, അത് മിശ്രമാകുകയുമില്ല. അത് തീർച്ചയായും ഇല്ല. അത് കടുകുമണിയെ പോലെയാണ്. അത് മറ്റ്യാതൊന്നുമായിട്ട് മിശ്രിതമാകുകയില്ല. കൂടാതെ അതിനെ നിങ്ങൾക്ക് സങ്കരജാതിയാക്കാൻ കഴിയുകയുമില്ല. അതിന് യഥാർത്ഥമായി തന്നെ ആകേണ്ടിയിരിക്കുന്നു പൊരുത്തക്കേടിന്റെ സന്തതി. ഇപ്പോൾ നാം കാണുന്നു, ഏദൻ തോട്ടത്തിൽ ദൈവം തന്റെ വിത്ത് വിതച്ചപ്പോൾ അത് ഹാബേലിനെ കൊണ്ടുവന്നതായി നാം കാണുന്നു. എന്നാൽ സാത്താൻ പൊരുത്തക്കേടിന്റെ വിത്ത് വിതച്ചപ്പോൾ അത് കായനെ കൊണ്ടു. ഒന്ന് നീതിമാനായ ഒരുവനെ കൊണ്ടുവന്നു, ഒന്ന് നീതികെട്ടവനായ ഒരുവനെ കൊണ്ടുവന്നു. അത് ഹവ്വ പൊരുത്തക്കേടിന്റെ വചനത്തിന് ചെവി കൊടുത്തതിനാലായിരുന്നു. അത് ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായിരുന്നു. അത് പാപത്തിന്റെ പന്തിനെ അവിടെ നിന്ന് ഉരുട്ടുകയും എന്നേക്കുമായി ഉരുണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൂതന്മാർ വന്ന് അത് ഒറ്റപ്പെടുത്തുന്നത് വരെ നമുക്കൊരിക്കലും അത് പുറത്താക്കി കിട്ടുകയില്ല. ദൈവം തന്റെ മക്കളെ തന്റെ രാജ്യത്തിലേക്കും കളകളെ കത്തിച്ചു കളയുകയും ചെയ്യുന്നു. ആ രണ്ട് മുന്തിരിവള്ളികളെ ശ്രദ്ധിക്കുക. ഈ വിഷയത്തിന് മേൽ നമുക്ക് കൂടുതൽ സമയമുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഇതിന്റെ മുഖ്യ സ്ഥാനങ്ങളെ മാത്രമെടുക്കാം. അതിനാൽ നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് രോഗികൾക്കായുള്ള പ്രാർത്ഥനയിലേക്ക് കടക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, ദൈവം ഇവിടെ 13 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവയുടെ വിത്തുകളും തമ്മിൽ ഒരുമിച്ച് വളർന്നിരിക്കുന്നു. അത് ഇന്ന് രാത്രിയിലെ മത്തായിൽ നിന്നുമുള്ള നമ്മുടെ വിഷയമാണ്. രണ്ടും കൂടെ ഒരുമിച്ച് വളരട്ടെ. കായിൻ നോദ് ദേശത്തേക്ക് പോയി, തനിക്കൊരു ഭാര്യയെടുത്ത് വിവാഹം കഴിച്ചു. ഹാബേൽ കൊല്ലപ്പെടുകയും അവന്റെ സ്ഥാനത്തേക്ക് ദൈവം ശേഖനെ ജനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തെറ്റിന്റെയും ശരിയുടെയും ഇടയിലായിക്കൊണ്ട് തലമുറകൾ മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങി. സമയാസമയത്തിന് ശേഷം അവരിൽ ഓരോരുത്തരെയും അവർ ഒന്നിച്ചു കൂട്ടുന്നതായി നാം കാണുന്നു. അങ്ങനെ അതത്രമാത്രം ദുഷ്ടതയേറിയതായിട്ട് ദൈവത്തിന് അതിനെ നശിപ്പിക്കേണ്ടതായി വന്നു. എന്നാൽ അവസാനം ഈ രണ്ട് സന്തതികളും കടന്നു വരുന്നതുവരെ പൊരുത്തക്കേടിന്റെ സന്തതിയും ദൈവസന്തതിയും അവരുടെ യഥാർത്ഥ തലകളെ ഉയർത്തുകയും അത് യൂദാ ഇസ്കരിയോത്തോവിലും യേശു ക്രിസ്തുവിലും ഒരുമിച്ച് കൂടുകയും ചെയ്തു. കാരണം അവൻ ദൈവസന്തതിയായിരുന്നു. അവൻ ദൈവത്തിന്റെ സർവ്വസൃഷ്ടിക്കും ആദിജാതനായിരുന്നു. അവൻ ദൈവത്തിൽ നിന്നും ഒട്ടും കുറവുള്ളവനായിരുന്നില്ല. യൂദാ ഇസ്കരിയോത്ത നാശത്തിന്റെ പുത്രനായിട്ട് ജനിക്കുകയും നരകത്തിൽ നിന്ന് വരികയും നരകത്തിലേക്ക് പോവുകയും ചെയ്തു. യേശു ക്രിസ്തു ദൈവപുത്രനും ദൈവവചനം വെളിപ്പെട്ടതുമാകുന്നു. യൂദാ ഇസ്കരിയോത്താവ് തന്റെ തന്നെ പൊരുത്തക്കേടിൽ പിശാചിന്റെ സന്തതിയുമായിരുന്നു. അവൻ ആദിയിൽ കായന്റെ മുമ്പുള്ള പിതാവിനെ പോലെ തന്നെ ചതിക്കുന്നതിനായി ഈ ലോകത്തിലേക്ക് വന്നു. യൂദാസ് സഭയെ മാത്രം അഭിനയിച്ചു. അവൻ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ളവനായിരുന്നില്ല. അവന് യഥാർത്ഥമായും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും യേശുവിനെ ഒറ്റിക്കൊടുക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ പൊരുത്തക്കേടിന്റെ വിത്ത് വിതച്ചു. അവന് ലോകവും മാമോനുമായിട്ട് കൂട്ടുകാരെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതോടൊപ്പം യേശുവുമായിട്ടും സൗഹൃദത്തിലാകാമെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനായിട്ട് അവൻ തീരെ താമസിച്ചു പോയിരുന്നു. എന്നാൽ അവസാന നാഴികയെത്തിയപ്പോൾ അവൻ ആ ദുഷ്ടസംഗതി ചെയ്തു. അവൻ മുമ്പോട്ട് പോകുന്നതിന്റെയും തിരികെ വരുന്നതിന്റെയുമായ വിഭജന വരിയെ മറികടന്നു. അവൻ പോയിരുന്നതായ വഴിയിലൂടെ ഒരു ചതിവുകാരനായി അവന് യാത്ര തുടരേണ്ടിയിരുന്നു. അവൻ പൊരുത്തക്കേടിന്റെ വിത്ത് വിതച്ചു. ആ കാലത്തെ വലിയ സഭാ സംഘടനകളുടെ പ്രീതി കണ്ടെത്താൻ അവൻ ശ്രമിച്ചിരുന്നു. അത് പരീശന്മാരുടെയും സാധുക്കളുടെയും കൂടെയായിരുന്നു. എന്നിട്ട് അവൻ സ്വയം കുറച്ച് കാശുണ്ടാക്കിയിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധി ആർജിക്കാൻ കഴിയുമെന്ന് അവൻ ഓർത്തു. ഇന്ന് ധാരാളം ജനങ്ങളെ ആ പൊരുത്തക്കേടിൽ കടക്കുവാൻ അത് കാരണമാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? മനുഷ്യന്റെ പ്രീതിയെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് ദൈവത്തോടുകൂടെ പ്രീതി കണ്ടെത്താം, മനുഷ്യരോടുകൂടെയല്ല. ഈ പൊരുത്തക്കേടുകൾ അവനിൽ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ അതാണ് യൂദാ ചെയ്തത്. യേശു വചനമായിരുന്നു എന്ന് നമുക്കറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തുവെന്ന് വിശുദ്ധ യോഹന്നാന്റെ 1 പറയുന്നു. എങ്കിൽ വചനം ഒരു വിത്തായിരിക്കുകയും പിന്നെ ആ വിത്ത് ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർക്കുകയും ചെയ്തു. യൂദാസ് ശത്രുവിന്റെ വിത്തും പൊരുത്തക്കേടുമാകുന്നു. അതും ജഡമായിട്ട് യൂദാസ് ഇസ്കരിയത്താവ് എന്ന വ്യക്തിയിലായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. യഥാർത്ഥമായ ഒരു വിശ്വാസം അവൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവൻ വിചാരിച്ചിരുന്നതായി എന്തോ ഒന്നാണ് അവന് വിശ്വാസമായിട്ടുണ്ടായിരുന്നത്. വിശ്വാസമുണ്ടായിരിക്കുകയും വിശ്വാസമുണ്ടെന്ന് അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. ദൈവത്തിൽ നിന്നുള്ള ഒരു യഥാർത്ഥ വിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കും. ദൈവം വചനമാകുന്നു. അതൊരിക്കലും അതോടൊപ്പം യാതൊന്നും ചേർക്കുകയില്ല. നാം ഇതിനോട് ഒരു വാക്ക് ചേർക്കുകയോ അല്ലെങ്കിൽ എടുത്തു മാറ്റുകയോ ചെയ്താൽ ജീവന്റെ പുസ്തകത്തിൽ നിന്നും നമ്മുടെ അംശം എടുത്തു മാറ്റപ്പെടുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അത് വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായമായ 22:18 ആദിയിൽ വേദപുസ്തകത്തിലെ ആദ്യത്തെ വേദപുസ്തകത്തിൽ തന്നെ അതിലെ ഒരു വാക്കുപോലും ലംഘിക്കരുതെന്ന് ദൈവം അവരോട് പറഞ്ഞിരുന്നു. എല്ലാ വചനങ്ങളും പാലിച്ചിരിക്കണം, ആ വചനത്താൽ അവർ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. വേദപുസ്തകത്തിന്റെ മധ്യഭാഗത്ത് യേശു കടന്നു വന്നിട്ട് അവന്റെ ദിവസങ്ങളിൽ പറഞ്ഞു, മനുഷ്യൻ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്നും വീഴുന്ന എല്ലാ വചനം കൊണ്ടും ജീവിക്കുന്നു. വെളിപാടിന്റെ അവസാന കാലഘട്ടത്തിൽ അവൻ നമ്മോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അതായത് ആരെങ്കിലും ഈ പുസ്തകത്തിൽ നിന്നും ഒരു വാക്കെടുത്തു മാറ്റിയാലോ അല്ലെങ്കിൽ ഒരു വാക്ക് ഇതിനോട് ചേർത്താലോ അവന്റെ അംശം ജീവന്റെ പുസ്തകത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടും. ആ കാരണത്താൽ യഥാർത്ഥമായ കലപ്പില്ലാത്ത ദൈവവചനമല്ലാതെ യാതൊന്നിനും നിഴലായിരിക്കാൻ കഴിയുന്നതല്ല. അത് മനുഷ്യന്റെ ഇഷ്ടത്താൽ ജനിക്കാത്തവരായ ദൈവപുത്രന്മാരും ദൈവപുത്രിമാരുമാണ്. അല്ലെങ്കിൽ ഒരു കൈപിടിച്ചു കുളിക്കലാലോ ഏതെങ്കിലും ചില രീതിയിലുള്ള സ്നാനത്താലോ അല്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചവരാണ്. അങ്ങനെ വചനം സ്വയം അവരിൽ കൂടെ വെളിപ്പെടുന്നു. അതാണ് യഥാർത്ഥമായ ദൈവത്തിന്റെ സന്തതി. ശത്രു സഭയിൽ ചേർന്നിട്ട് ഒരു മതവിശ്വാസത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെ ആചാരനിഷ്ഠയുള്ളവനാകുന്നു. അത് പൊരുത്തക്കേടാണ്. ദൈവവചനത്തിന്റെ യഥാർത്ഥ സത്യത്തിന്റെ പാരമ്പര്യ ഗുണത്തെ തടസ്സപ്പെടുത്തുന്നത് എന്തും പൊരുത്തക്കേടാണ്. അത് നമുക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്കത് വ്യാഖ്യാനം ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഇല്ല ശ്രീമാൻ. ദൈവത്തിന്റെ വചനത്തെ വ്യാഖ്യാനിക്കാൻ ഒരു മനുഷ്യനും അധികാരമില്ല. അവനതിന്റെ സ്വയം പരിഭാഷകനാണ്. അവനത് വാഗ്ദത്തം ചെയ്യുകയും പിന്നെ അത് ചെയ്തു കാണിക്കുകയും ചെയ്യുന്നു. അതാണ് അതിന്റെ വ്യാഖ്യാനം. അവനത് വാഗ്ദത്തം ചെയ്യുമ്പോൾ അവനത് നിവൃത്തിയാക്കുകയും ചെയ്യുന്നു. അതാണ് അതിന്റെ വ്യാഖ്യാനം. ദൈവവചനത്തിന് വിരുദ്ധമായതെന്തും പരിപൂർണമായും ഒരു പൊരുത്തക്കേടാകുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതുപോലെ യൂദാസിന് ഒരു യഥാർത്ഥമായ വിശ്വാസമുണ്ടായിരുന്നില്ല. അവനൊരു കപട രീതിയിലുള്ള വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വിശ്വാസം അവനുണ്ടായിട്ട് അത് ദൈവപുത്രനായിരുന്നുവെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ അത് ദൈവപുത്രനായിരുന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു. എങ്കിൽ അവനത് ചെയ്യുകയില്ലായിരുന്നു. ദൈവവചനം സത്യമായിരിക്കെ ഇതുമായി അനുരഞ്ജനം നടത്തുന്ന ഒരു വ്യക്തി, ഒരു കപടമായ വിശ്വാസമാണ് അവനുള്ളത്. യഥാർത്ഥ ദൈവദാസൻ ഈ വചനത്തോടൊപ്പം തന്നെ നിൽക്കും. കഴിഞ്ഞ കുറച്ച് രാത്രികൾക്ക് മുമ്പ് അരിസോണയിലുള്ള ഒരു പ്രധാന ശുശ്രൂഷകൻ, ഇവിടെയുള്ള ഒരു വലിയ പ്രസിദ്ധിയാർജിച്ച സ്കൂളിലെ ഈ വ്യക്തി, എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ നേരെയാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എപ്പോഴാണ് നിങ്ങൾക്ക് അതിന് അവസരം കിട്ടുന്നതെന്ന് ഞാൻ ചോദിച്ചു. എന്റെ അറിവിൽ ഇതാകുന്നു ഏറ്റവും നല്ല അവസരം, അതുകൊണ്ട് കടന്നു വരിക എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കടന്നു വന്നിട്ട് പറഞ്ഞു, ശ്രീമാൻ ബ്രൻഹാം, നിങ്ങൾ സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ ഈ ലോകത്തിന് ഒരു അപ്പസ്തോലന്മാരുടെ ഉപദേശത്തെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പസ്തോലന്മാരുടെ കാലഘട്ടം അപ്പസ്തോലന്മാരോടൊപ്പം തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ സഹോദര, ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ എല്ലാ വചനങ്ങളും ദൈവശ്വാസീയമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ ശ്രീമാൻ, തീർച്ചയായും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. എങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം എവിടെയാണ് നിന്നു പോയിരിക്കുന്നതെന്ന് നിങ്ങൾ എന്നെ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചു. അതെവിടെയാണെന്ന് നിങ്ങൾ എന്നെ കാണിക്കുക, ഞാൻ നിങ്ങളോടൊപ്പം വിശ്വസിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പോസ്തലന്മാരുടെ എഴുത്തുകാരനും സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ തന്റെ കയ്യിലുള്ളവനുമായ അവൻ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തെ പരിചയപ്പെടുത്തിയപ്പോൾ സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്നവർ ചോദിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് പറഞ്ഞു. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്നവരായ ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. എങ്കിൽ വചനത്തിന് എങ്ങനെ പരസ്പരം വിരുദ്ധമായിരിക്കാൻ കഴിയും? എനിക്ക് ഭയങ്കരമായ ജലദോഷം പിടിച്ചിരിക്കുന്നു എന്ന് ആ വ്യക്തി പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ഇപ്പോഴും വിളിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്നോടൊന്ന് പറയുക. അങ്ങനെ ദൈവം ഇപ്പോഴും വിളിക്കുന്നുവെങ്കിൽ പിന്നെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം ഇപ്പോഴും നിലവിലിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്നതും എപ്പോഴെങ്കിലും വിളിക്കുന്നതും അങ്ങനെ എന്നേക്കും വിളിച്ചു വരുത്തുന്ന ഏവർക്കുമാകുന്നു. അങ്ങനെ അവൻ വിളിച്ചു വരുത്തുന്ന ഏവർക്കും അതിപ്പോഴും അപ്പോസ്തലന്മാരുടെ കാലഘട്ടമാകുന്നു. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അങ്ങനെ ഈ പൊരുത്തക്കേട് എല്ലാ കാലഘട്ടങ്ങളിൽ കൂടെയും വിതയ്ക്കപ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നു. അടുത്ത 10-15 മിനിറ്റിനുള്ളിൽ അതിൽ കടക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്തിരുന്നേനെ. എന്നാൽ നമുക്കത് കഴിയുകയില്ല. നമ്മൾ അധികം പേരും വേദപുസ്തകം വായിക്കുന്നവരാണല്ലോ. യേശു വന്നപ്പോൾ ആ പൊരുത്തക്കേടിനെ കണ്ടു, അത് വിരുദ്ധമായിരുന്നു. അവൻ വചനം ജഡമായി വെളിപ്പെട്ടതായിരുന്നു. അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാനമായിരുന്നു. കാരണം അവൻ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ചോദന ചെയ്യുന്നു, അതിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അവിടെയാണ് നിങ്ങൾ. അവൻ വചനത്തിന്റെ വ്യാഖ്യാനമായിരുന്നു. ഈ കാലത്തെ വീണ്ടും ജനിക്കപ്പെട്ട എല്ലാ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും വചനത്തിന്റെ വ്യാഖ്യാനമാകുന്നു. സകല മനുഷ്യരും വായിക്കുന്നതിനായി എഴുതിയിരിക്കുന്ന ലേഖനം നിങ്ങൾ തന്നെയാകുന്നു. ശ്രദ്ധിക്കുക, എന്നെ വ്യർത്ഥമായി ഭജിച്ചുകൊണ്ട് പൊരുത്തക്കേടിനെ അവർ ഉപദേശങ്ങളായി പഠിപ്പിക്കുന്നു എന്നവൻ പറഞ്ഞു. പൊരുത്തക്കേടിനെ അവർ ഉപദേശങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ഭജിക്കുന്നു. മനുഷ്യന്റെ ഉപദേശവും മനുഷ്യന്റെ ആചാരമര്യാദകളുമാകുന്നു. അതിന് ദൈവവചനവുമായിട്ട് യാതൊന്നും ചെയ്യാനില്ലാതെ ഇരിക്കെ അതിന് ദൈവവചനമായിട്ട് ഉപദേശിക്കുന്നു. ശ്രദ്ധിക്കുക, ഓരോ കാലഘട്ടങ്ങളിലും അതുപോലെ ഒരു വിളയെ ഉത്പാദിപ്പിച്ചിരുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും അത് നടന്നിരുന്നു. നമ്മുടേതിനും യാതൊരു ഒഴിവുകഴിവുമില്ല. നമുക്കും അതേ കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. മറ്റെല്ലാ കാലഘട്ടങ്ങളെയും കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കുന്നതിലും വലിയ കൂടിയ കാലഘട്ടമാണ് നമുക്കുള്ളത്. കാരണം ഇത് ലോക ചരിത്രത്തിന്റെ അവസാനമാണ്. ഈ ഭൂമിയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായ പൊരുത്തക്കേടാണ് ഇന്ന് ഈ ഭൂമുഖത്തുള്ളത്. മറ്റ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പൊരുത്തക്കേട് അവരെ ജീവനും സത്യവുമായ ദൈവത്തിൽ നിന്നും വിഗ്രഹാരാധനയിലേക്ക് വലിച്ചു മാറ്റി. യേശു മത്തായി 24:24 പറഞ്ഞു, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പന്തക്കവണ്ണം അതത്രമാത്രം അടുത്തായിരിക്കും. പൊരുത്തക്കേടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓ, അത് എത്രമാത്രം കൗശലമേറിയതാണ്! സാത്താൻ ജനങ്ങളുടെ ഇടയിൽ വെറും ഒരു വൈദിക പണ്ഡിതനെ പോലെയും ഒരു വേദശാസ്ത്ര ബിരുദധാരിയുമായിട്ട് വചനത്തെ അത്രമാത്രം സമ്പൂർണമായ രീതിയിൽ അവന് മിക്കവാറും പഠിപ്പിക്കാൻ കഴിയുന്നു. യേശു അപ്രകാരം പറഞ്ഞു. എന്നാൽ അവനെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. എവിടെയെങ്കിലും അത് ഉണ്ടായിരിക്കും. അത് ഇതിനു വേണ്ടിയായിരുന്നില്ല. ഓ അതെ, ഇതും തന്നെയാകുന്നു എന്ന് പറഞ്ഞു. കാരണം ഇപ്രകാരം തന്നെ ആയിരിക്കുമെന്ന് ദൈവം പറഞ്ഞു. നോക്കൂ എന്താണ് അത് ചെയ്തിരിക്കുന്നതെന്ന്. അതേ പൊരുത്തക്കേട് ദൈവത്തിന്റെ കോപത്തെ നോഹയുടെ കാലത്ത് കൊണ്ടുവന്നു. അപ്പോൾ ദൈവം തന്റെ പ്രവാചകനെ ഒരു കത്തുന്ന ജ്വാല പോലെ അയച്ചിട്ട് പ്രസംഗിക്കുകയും ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുകയും പൊരുത്തക്കേട് മുങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ സാത്താൻ എന്താണ് ചെയ്തത്? അത് നേരെ ഹാമിൽ കൂടി കടന്നുവന്ന് വീണ്ടും വിതയ്ക്കാൻ തുടങ്ങി. അത് ശരിക്കും സത്യമാണ്. അതിനെ തുടർന്ന് ആ മഹാൻ പ്രവാചകനായ മോശ ഇസ്രയേൽ മക്കളെ മരുഭൂമിയിൽ നിന്ന് കൊണ്ടുവരുന്നതിനായി കടന്നുവന്നു. എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ മഹാൻ പ്രവാചകനായ മോശ അവർക്ക് പരിപൂർണമായ സത്യത്തെ, ന്യായീകരിക്കപ്പെട്ടതായ സത്യത്തെ അവരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ദൈവവുമായി കണ്ടുമുട്ടിയിരുന്നു. അവൻ ദൈവവുമായിട്ട് കണ്ടുമുട്ടിയിരുന്നുവെന്ന് ദൈവം തന്നെ തെളിയിച്ചു കാണിച്ചു. എപ്രകാരം അവരുടെ പുരോഹിതന്മാരും ജനങ്ങളും അവർക്ക് അവരുടേതായ മതങ്ങളും ആചാരങ്ങളും ചടങ്ങുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മോശ വചനത്തിന്റെ വ്യാഖ്യാനിക്കപ്പെട്ട തെളിവായിട്ട് അവിടെ നിന്നിരുന്നു. അത് മറന്നുപോകരുത്. മോശ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ വ്യാഖ്യാനമായിരുന്നു. അവനത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അവൻ ദൈവത്തിന്റെ വ്യാഖ്യാനമായിരുന്നു. എന്താണ് സംഭവിച്ചത്? സഭ മിസ്രയീമിൽ നിന്നും യാത്ര തുടങ്ങുകയും കുറച്ചു ദിവസം നടന്നതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? സാത്താൻ പൊരുത്തക്കേടുമായി കടന്നു വന്നു. അത് രണ്ടാമത്തെ കായനായ ബലയാമിൽ കൂടിയായിരുന്നു. അവൻ അവരുടെ ഇടയിൽ പൊരുത്തക്കേട് വിതച്ചു. അത് ശരിയാണെന്ന് നമുക്കറിയാം. നാം എല്ലാവരും ഒന്നാണ് എന്നുള്ള ബലയാമിന്റെ ശിക്ഷ, നിങ്ങൾ സേവിക്കുന്ന അതേ ദൈവത്തെ തന്നെയാണ് ഞങ്ങളും സേവിക്കുന്നത്, അടിസ്ഥാനപരമായിട്ട് അവൻ ശരിയായിരുന്നു. കാരണം ദൈവം നിർദ്ദേശിച്ചിരുന്ന ഒരു ബലിയാണ് അവൻ അർപ്പിച്ചിരുന്നത്. ഏഴ് യാഗപീഠത്തിന്മേൽ ഏഴ് കാളകളെയും ഏഴ് ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചിട്ട് മോശ മരുഭൂമിയിൽ വെച്ച് ചെയ്തതുപോലെ അതേ സമ്പൂർണമായ രീതിയിൽ തന്നെ അതേ ദൈവത്തോടവൻ പ്രാർത്ഥിച്ചു. യഥാർത്ഥമായും അതൊരുപോലെയായിരുന്നു. എന്നാൽ അവർ ഒരുപോലെയായിരുന്നില്ല. അതെന്താണ് സംഭവിക്കാൻ പോകുന്നതല്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി കാണിക്കുകയായിരുന്നു. അവിടെ വീണ്ടും കായൻ ബലയാം എന്ന വ്യക്തിയിൽ പ്രകടമാക്കപ്പെട്ടു. അവിടെ ദൈവവും മോശ എന്ന വ്യക്തിയിൽ കൂടെ വെളിപ്പെട്ടിട്ട് ഒരു മനുഷ്യനിൽ കൂടെ തന്റെ വാഗ്ദത്തങ്ങളെ വ്യാഖ്യാനിക്കുകയായിരുന്നു. ദൈവം സ്വയം തന്നെയും തന്റെ വാഗ്ദത്തങ്ങളെയും ഒരു മനുഷ്യനിൽ കൂടെ വെളിപ്പെടുത്തി അറിയിച്ചു. അപ്പോൾ പൊരുത്തക്കേട് അവിടെ കടന്നു വന്നു. അതുപോലെ തന്നെ യൂദാസിന്റെ സമയത്തും അങ്ങനെ അവൻ പൊരുത്തക്കേടുമായിട്ട് അവിടെ കടന്നു വന്നു. ഓർക്കുക, നാം എല്ലാവരും ഒന്നാകുന്നുവെന്ന് ജനങ്ങൾ വിശ്വസിച്ച ഈ പാപം, നാം ഒരേ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, നാം എല്ലാവരും ഒരേ സഭയിൽ ഉൾപ്പെട്ടിരിക്കണം, നാം ഒരേപോലെയുള്ള ജനങ്ങളായിരിക്കണം. അങ്ങനെ അവർ വിശ്വസിച്ച ആ പാപം ഒരിക്കലും ഇസ്രായേലിനോട് ക്ഷമിക്കപ്പെട്ടില്ല. അവരെല്ലാം മരിച്ചുപോയി എന്ന് യേശു തന്നെ പറഞ്ഞു. അവരിൽ മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരും നശിച്ചുപോയി. അവരാണ് വാഗ്ദത്തെ മുറുകെ പിടിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത്. ആ ദേശത്തെ നമുക്ക് എടുക്കാൻ കഴിയില്ല, അത് അസാധ്യമാണെന്നും മറ്റും ശക്തിയില്ലാത്തവർ പറഞ്ഞപ്പോൾ കാലേബും യോശുവയും ജനങ്ങളെ അമർത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്കത് ജയിക്കാൻ കഴിയും. കാരണം ദൈവം നമുക്കിത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്താണതിന് വിപരീതമായിട്ടുള്ളതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നമുക്കിപ്പോഴും ദൈവിക രോഗശാന്തി പ്രസംഗിക്കാനും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനും ലൗകിക കാര്യങ്ങളിൽ നിന്നും നമ്മെ തന്നെ വേർപെടുത്താനുമുള്ള ദൈവശക്തി ഇപ്പോഴുമുണ്ട്. ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം ഒരിക്കലും നിന്നുപോയിട്ടില്ല, അത് നിൽക്കുകയില്ല, അത് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നാം ആ പഴയ പൊരുത്തക്കേടിനെ വിതയ്ക്കുന്നവനെ തന്നെ കാണുന്നു. കൂടാതെ ഓർക്കുക, ആ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെട്ടിരുന്നില്ല. സഹോദര, അന്ന് അത് പൊറുക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇന്നെന്താകുന്നു? എല്ലാ കാലഘട്ടങ്ങളിലെയും യഥാർത്ഥമായ വിത്ത് ഒരു ഒത്തൊരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. ബലയാം ചെയ്ത ഈ ഭയങ്കര കാര്യത്തെ ശ്രദ്ധിക്കുക. അത് മുന്നോട്ട് തുടർന്നു പോയിട്ട് അവസാനം യൂദാ ഇസ്കരിയോത്താവിന്റെയും യേശുവിന്റെയും വരവിൽ ചെന്ന് അവസാനിച്ചു. എന്തായിരുന്നു അത്? യൂദാസും യേശുവും യഥാർത്ഥമായും കായിന്റെയും ഹാബേലിന്റെയും ചിത്രമാണ്. യൂദാസ് ഈശ്വരഭക്തിയുള്ളവനെ പോലെയായിരുന്നു, കായനും അതുപോലെ തന്നെ ഭക്തനായിരുന്നു. കായൻ യാഗപീഠം പണിത് അതിന്മേൽ ബലിയർപ്പിച്ചു. അവൻ ദൈവത്തെ ആരാധിച്ചു. ആ കാര്യത്തിൽ അവൻ മറ്റവനെ പോലെ തന്നെ ആത്മാർത്ഥതയുള്ളവനായിരുന്നു. എന്നാൽ വചനം എന്തായിരുന്നു എന്നുള്ളതിന്റെ വെളിപാട് അവനില്ലായിരുന്നു. ആദാമോ ഹവയും ആപ്പിൾ പഴമോ അല്ലെങ്കിൽ മറ്റെന്തോ ഫലമാണ് തിന്നിരുന്നതെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ ഹാബേൽ വെളിപാടിനാൽ അത് തെറ്റാണെന്ന് അറിഞ്ഞിരുന്നു. രക്തമാണ് അവരെ കൊണ്ടുവന്നതെന്ന് അവൻ അറിഞ്ഞിരിക്കെ ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുകയും അവന്റെ ബലി ശരിയായിരുന്നുവെന്ന് ദൈവം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ അസൂയയേറിയിട്ട് തന്റെ സഹോദരനെ കൊല്ലാൻ ശ്രമിച്ചു. അവന്റെ ബലി കുഞ്ഞാട് മരിച്ച അതേ വേദിയിൽ തന്നെ അവൻ തന്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. ആ കുഞ്ഞാട് ഈ വേദിയിൽ കിടന്ന് മരിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് യൂദാസ് ഇസ്കരിയോത്താവും യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ വേദിയിൽ വെച്ച് ഒറ്റിക്കൊടുത്തത്. എന്നിട്ട് കായൻ ഹാബേലിനെ കൊന്ന പോലെ കൊന്നുകളഞ്ഞു. കാരണം കായൻ പൊരുത്തക്കേടിന്റെ സന്തതിയായിരുന്നു. നല്ലവണ്ണം അറിയാവുന്നവനായി കടപ്പെട്ടിരുന്ന മനുഷ്യനായ കൂലിക്കാരനായ പ്രവാചകനായ ബിലയാമും അതുപോലെ തന്നെയായിരുന്നു. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവന് മുന്നറിയിപ്പ് കൊടുക്കുകയും കൂടാതെ ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടുക പോലും ചെയ്തു. അപ്പോഴും അവൻ നേരെ അത് തന്നെ ചെയ്യുന്നതായിട്ട് മുന്നോട്ട് പോയി. അവൻ പൊരുത്തക്കേടിന്റെ വിത്ത് വിതയ്ക്കുന്നവനായി ജനിച്ചിരുന്നു. ഇതുവരെയും ഉണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ പൊരുത്തക്കേടിന്റെ വിത്ത് ചെന്ന് അവസാനിക്കുന്ന കാലമായിട്ട് ഈ സമയത്തെ യേശു മുൻകൂട്ടി പറഞ്ഞുവെങ്കിൽ ഈ ശീതോഷ്ണവാനായ ലാവോദിക്യ സഭാകാലഘട്ടം അവനെ സഭയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരിക്കെ ഇത് പൊരുത്തക്കേടല്ലാതെ മറ്റെന്തായിരിക്കാൻ കഴിയും? തീർച്ചയായും അത് തന്നെയാകുന്നു. ഇത് ആ കാലഘട്ടത്തിൽ ചെന്ന് അവസാനിക്കുന്നു. അങ്ങനെ ഇത് കായനും ഹാബേലും വീണ്ടും കാൽവരിയിലാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനെ തിരികെ അയച്ചു. അത് വചനമായ വിത്തന് ജീവൻ നൽകുന്നവനായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ സംസാരിച്ചിരുന്നു. അതാണ് വചനത്തെ ജീവിപ്പിക്കുന്നത്. ജീവിപ്പിക്കുക എന്ന് വെച്ചാൽ ജീവനിലേക്ക് കൊണ്ടുവരിക എന്നാണ്. വചനത്തെ യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന് മാത്രമേ ജീവനിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതൊരു ആചാരമര്യാദയായി ജീവനിലേക്ക് കൊണ്ടുവരികയില്ല. അത് അസാധ്യമാണ്. കാരണം അതിന് ആചാരമര്യാദയുമായിട്ട് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. അത് ദൈവവചനത്തിന്റെ ജീവനായിരുന്നു. കാരണം അത് ദൈവമാകുന്നു, കൂടാതെ അത് ആ ശരീരത്തെ ജീവിപ്പിക്കുന്നു. ഇപ്പോൾ അവർ ചെയ്തിരുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുക. അതിനുശേഷം തിരുവെഴുത്ത് പറയുന്നത് പോലെ യോഹന്നാൻ തന്റെ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, എതിർക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ ലോകത്തിൽ തന്നെയുണ്ട്. അത് അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് വന്നതിന് 30 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നാം യഥാർത്ഥ വിത്തനെയും വിത്തിന് യഥാർത്ഥമായ ജീവന്റെ കൊടുപ്പുകാരനെയും നാം കാണുന്നു. അതിനുശേഷം വീണ്ടും ആ പൊരുത്തക്കേട് കടന്നു വന്നിരിക്കുന്നു. അങ്ങനെ അത് തുടർന്നുകൊണ്ടിരുന്നതിനെ ശ്രദ്ധിക്കുക. യഥാർത്ഥമായ വചനം തെളിവാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. പഴയകാല പ്രവാചകന്മാരാൽ ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് അവർ കടന്നു വന്നപ്പോൾ തെളിയിച്ചു കാണിച്ചിരുന്നു. നിക്കയാസമിതിയോ അല്ലെങ്കിൽ പ്രീ നിക്കയാസമിതിയോ ആരെങ്കിലും ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. 15 ദിവസത്തെ ആ രക്തപങ്കിലമായ രാഷ്ട്രീയത്തിൽ അവിടെയുണ്ടായിരുന്ന റോമാക്കാർ സഭയിൽ നിന്നും ഒരു സഭാ സംഘടന ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു. കോലാടുകളുടെ തോൾ ധരിച്ച് സസ്യാഹാരങ്ങൾ തിന്നുകൊണ്ട് പ്രവാചകന്മാർ കടന്നു വന്നിരുന്നു. അവർ വചനത്തിന് വേണ്ടി ഉറച്ചു നിന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? അത് കായനെ പോലെയും അതിന് ഹാബേലിനെ പോലെയും ആകേണ്ടിയിരുന്നു. ആവയിൽ ഒന്നിനെ മരിക്കേണ്ടിയിരുന്നു. തീർച്ചയായും അങ്ങനെയാകുകയും ചെയ്തു. അങ്ങനെ വചനത്തിന് അതിന്റെ സ്വാധീനത ജനങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ അവർ സത്യവചനത്തെ വോട്ട് ചെയ്ത് പുറത്താക്കുകയും ആദ്യത്തെ കത്തോലിക്ക സഭയുടെ പൊരുത്തക്കേടായ അടിസ്ഥാനമില്ലാത്ത സിദ്ധാന്തങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. അവരൊരു പോപ്പിനെ ഉണ്ടാക്കുകയും ഒരു ബിഷപ്പിനെ ഉണ്ടാക്കുകയും അതും ഇതും മറ്റെല്ലാം അതിൽ ചേർക്കുകയും ചെയ്തു. അവർ പത്രസിന്റെയും മറിയാമിന്റെയും ബാക്കിയുള്ളവരുടെയും വാസ്തവത്തിൽ യഥാർത്ഥമായ സത്യത്തെ എടുത്തുകളയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ക്രിസ്തുമതം എന്ന് വിളിക്കപ്പെടുന്നതിൽ നിന്നും വേറൊരു വിഗ്രഹാരാധന ഉണ്ടാക്കിയെടുത്തതല്ലാതെ മറ്റ്യാതൊന്നും ചെയ്തില്ല. എന്തായിരുന്നു അത്? അത് പൊരുത്തക്കേടന്റെ സന്തതിയായിരുന്നു. അത് സംഘടിക്കുകയും അത് സംഘടിച്ച് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ഒരു സംഘടനാ സമുദായമുണ്ടാക്കി. എന്തായിരുന്നു അത്? ആ പൊരുത്തക്കേടന്റെ സന്തതി എന്തോ എന്നതിനോട് ചേർക്കുകയും അതിൽ നിന്നും എടുത്തു മാറ്റുകയും ചെയ്തുകൊണ്ട് വിതയ്ക്കാൻ തുടങ്ങി. വെള്ളിയാഴ്ച ഇറച്ചി തിന്നരുതെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുത്തുന്നതിന് പകരമായി ഏതെങ്കിലും തളിക്കലിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വിശുദ്ധമറിയാമെന്നും മറ്റുമുള്ള കാര്യങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ പ്രൊട്ടസ്റ്റന്റുകാരുടെയും ചില അഴുകിയ സംഗതികളെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നിന് മറ്റൊന്നിനെ കുറ്റം പറയാൻ കഴിയില്ല. ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനാകുന്നു. ദൈവം എപ്പോഴെങ്കിലും ഒരു സംഘടനയുമായി ഇടപെടുന്നതിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ സംഘടിക്കപ്പെട്ടതിനു ശേഷം എപ്പോഴും ജീവനോട് അവശേഷിച്ചിരിക്കുന്ന ഒന്നിനെ എനിക്ക് കാണിച്ചു തരിക. അവ ഉടനെ തന്നെ മരിച്ചു പോകുകയും പിന്നെ ഒരിക്കലും ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതായ ഒരു സമയമാകുന്നു ഇത്. ദൈവത്തിന് പ്രവർത്തിക്കേണ്ടിയ സമയമായിരിക്കുന്നു. അത് ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനതയെ കൊന്നുകളഞ്ഞിരിക്കുന്നു. അതേ കാര്യം തന്നെയാണ് ഇന്നും ചെയ്തിരിക്കുന്നത്. അവർ ആ സ്വാധീനതയെ കൊന്നുകളഞ്ഞു. ഓ, അതൊരു കൂട്ടം ഹോളി റോളേഴ്സുകാരാണ്, അവരിൽ യാതൊന്നുമില്ല എന്ന് പറയുന്നു. ഇതൊരു പൊരുത്തക്കേടാണ്. വചനത്തെ മുഖാമുഖം കണ്ടിട്ട് അതെന്താണെന്ന് നോക്കുക. ദൈവം തന്നെ സ്വന്തം വചനത്തെ വ്യാഖ്യാനിക്കുന്നത് കാണുക. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കാൻ കഴിയും. ആദ്യകാലത്തെ ക്രിസ്ത്യാനികളാൽ വചനം സമ്പൂർണമായും ന്യായീകരിക്കപ്പെട്ടിരുന്നു. എപ്രകാരം ദൈവം അവരെ എല്ലാ കാര്യങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുവിക്കുകയും കൂടാതെ അവർക്ക് പ്രവാചകന്മാർ ഉണ്ടായിരിക്കുകയും അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് വ്യാഖ്യാനിക്കുകയും സന്ദേശങ്ങളെ നൽകുകയും അത് ശരിക്കും സത്യമാണെന്ന് എല്ലാ സമയത്തും തെളിയിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ തെളിയിച്ചു കാണിക്കപ്പെട്ട വചനത്തിന്റെ നേരെ മുഖത്ത് തന്നെ ജനങ്ങൾ അതിനെ വോട്ട് ചെയ്ത് പുറത്താക്കുകയും ചെയ്തു. എന്നിട്ടൊരു സംഘടനാ സഭയെ വോട്ട് ചെയ്തെടുക്കുകയും ചെയ്തു. അതെല്ലാ സംഘടനാ സഭകളുടെയും മാതാവാകുന്നു. ഇപ്പോൾ അവ രണ്ടും പൂർണ്ണ പക്വത പ്രാപിച്ചിരിക്കുന്നു. അത് വീണ്ടും വിത്തുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ലൂഥറിന്റെ കാലങ്ങളിൽ അത് വീണ്ടും വിടരാൻ തുടങ്ങി. അതിനെക്കുറിച്ച് പ്രഭാത ഭക്ഷണ സമയത്തെ സന്ദേശത്തിൽ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അത് ലൂഥറിന്റെ കാലത്ത് വീണ്ടും വിടരാൻ തുടങ്ങി. അവരെന്താണ് ചെയ്തത്? ആ മഹാനായ വ്യക്തി മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഒരു സംഘടനയെ രൂപവൽക്കരിച്ചു. ജോൺ വെസ്ലിയുടെ കാലത്ത് അത് വീണ്ടും വിടർന്നു വന്നു. ആംഗ്ലിക്കാരായ അവരുടെ നിത്യ സുരക്ഷിതകളും മറ്റെല്ലാമായിട്ട് അങ്ങനെ അതിനെ മിക്കവാറും സാർവത്രികമായതാക്കിയപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത്? ദൈവം ജോൺ വെസ്ലി എന്നൊരു മനുഷ്യനെ ഉയർപ്പിച്ചിട്ട് ആ മുഴുവൻ കാര്യങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അദ്ദേഹം മരിച്ച ഉടൻ തന്നെ അതുപോലെ അദ്ദേഹവും ആസ്ബറിയും മറ്റുള്ളവർക്കും എന്താണ് സംഭവിച്ചത്? അവർ സംഘടിക്കുകയും അങ്ങനെ എല്ലാ രീതിയിലുമുള്ള മെത്തഡിസ്റ്റുകാരെ നമുക്ക് കിട്ടിയിരിക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് അലക്സാണ്ടർ ക്യാമ്പലും ജോൺ സ്മിത്തും അങ്ങനെ ഓരോരുത്തരായി കടന്നു വന്നു. അവസാനം ഇതിൽ നിന്നെല്ലാം കൂടി പെന്തക്കോസ്തുകാർ പൊട്ടിപ്പുറപ്പെട്ടു വന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അവർ നല്ലവണ്ണം ഓടി. എന്നാൽ എന്താണ് നിങ്ങളെ തടഞ്ഞത്? നിങ്ങൾ കടന്നുവന്ന അതേ ചെടിയിലേക്ക് തന്നെ നിങ്ങൾ തിരികെ പോയിരിക്കുന്നു. അതേ അഴുക്ക വെള്ളത്തിലേക്ക് നിങ്ങൾ തിരികെ പോയിരിക്കുന്നു. തിരികെ പൊരുത്തക്കടലിലേക്ക് പോകുകയും സംഘടനകൾ ഉണ്ടാക്കുകയും അതിനുവേണ്ടി വചനവുമായിട്ട് അനുരഞ്ജനം നടത്തുകയും ചെയ്യേണ്ടി വന്നു. ദൈവം എന്തെങ്കിലും പുതുതായിട്ടുള്ള ഒന്ന് ഓരോ വട്ടം വായിക്കുമ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അത് ശരിയാണ്, വീണ്ടും പൊരുത്തക്കേടാണത്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നതുപോലെ ആ വേരിൽ നിന്നും കടന്നു വരുന്നതായ ആദ്യത്തെ തോട് ആ ഇലകളിലേക്കും ഞാങ്ങലുകളിലേക്കും അതിനുശേഷം തിരികെ വീണ്ടും തണ്ടിലേക്കും വന്നിട്ട് പുറത്തു വരുന്നു. ആ ചെറിയ ഗോതമ്പിന്റെ തോട് കാഴ്ചയ്ക്ക് മിക്കവാറും ധാന്യമണി പോലെ തന്നെ തോന്നും. അങ്ങനെയാണെന്ന് നാം വിചാരിക്കുകയും ചെയ്തു. എന്നാൽ നാം അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ യാതൊരു വിത്തുമണിയും കണ്ടിരുന്നില്ല. അത് ധാന്യമണിക്ക് വളരുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായകൻ മാത്രമായിരുന്നു. കൂടാതെ അത് മരിച്ചു പോകുന്നു. എന്നാൽ ജീവൻ നേരെ അതിൽ നിന്നും കടന്നു വന്നിട്ട് ധാന്യമണിയിലേക്ക് കടന്നു പോകുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, അതിനാൽ ഇത് വിളിച്ച സഭകളെ അവൻ വിളിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പേരിന് വിളിക്കപ്പെടുന്ന സഭകളും നമ്മുടെ പെന്തക്കോസ്തുകാർ പോലും അതിൽ നിന്ന് നാം പുറത്തു വരികയും നമുക്ക് തൃപ്തിപ്പെട്ടിരിക്കാൻ കഴിയാതെ നമുക്ക് നമ്മുടേതായ സ്വന്തം കൂട്ടങ്ങളെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. നമുക്കിതുണ്ടായിരിക്കുന്നു, അത് നമുക്കതുണ്ടായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി കടന്നു വരികയും നമുക്ക് വേറൊരു കൂട്ടവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവരിൽ ഒരു വ്യക്തി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവൻ വെളുത്ത മേഘത്തിൽ വരും. വേറൊരുവൻ പറയും, അല്ല, അവൻ വെള്ള കുതിരമേൽ വരുന്നു. ശരി, എങ്കിൽ നമുക്ക് രണ്ട് കൂട്ടങ്ങൾ ഉണ്ടാക്കിക്കളയാം. എന്താകുന്നു ഇത്? ഇത് പൊരുത്തക്കേട് വിതയ്ക്കുകയാണ്. അവൻ വരുമ്പോൾ അതെന്തായിരുന്നാലും അവൻ തന്റെ സ്വന്തം വചനത്തെ വ്യാഖ്യാനിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്നത്തെ സന്ദേശത്തെ പോലും നമുക്ക് കിട്ടുകയില്ല. എല്ലായ്പ്പോഴും ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എന്താണ് ചെയ്തിരിക്കുന്നതെന്നും എന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കുകയും അവൻ എന്താണ് ചെയ്യുന്നുവെന്നുള്ളതിനെ പറ്റി അജ്ഞരായിരിക്കുകയും ചെയ്യുന്നു. ആ രീതിയിലാണ് നമുക്കിതിൽ പൊരുത്തക്കേട് കിട്ടുന്നത്. ഇന്നത്തെ നമ്മുടെ സഭകളെ നാം ശ്രദ്ധിക്കുമ്പോൾ അവയെല്ലാം കാറ്റടിക്കുന്നതിനനുസരിച്ച് വിതയ്ക്കുകയും കൊടുങ്കാറ്റ് കൊയ്യുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനാ യോഗങ്ങളില്ല, നമുക്കുണ്ടായിരുന്നതുപോലെയുള്ള ശുശ്രൂഷകളോ ഇല്ല. എന്താണ് കാര്യം? നാം എല്ലാ കാര്യങ്ങളുടെയും അതിര് കടന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പെന്തക്കോസ്റ്റ് സഭകൾ പോലും നിറയെ മുടികത്തിച്ച സ്ത്രീകളാൽ നിറഞ്ഞിരിക്കുന്നു. അത് മുമ്പ് അനുവദിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ചായം തേച്ച മുഖങ്ങളും കൈവെല്ലുകളിലും പോളിഷ് തേക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ആയിരിക്കുന്നു. ചില റക്കികളെയും മറ്റും പോലെ മൂന്നും നാലും വട്ടം വിവാഹം കഴിച്ച ശുശ്രൂഷകന്മാരും മറ്റെല്ലാമായിട്ട് ഹോ, എന്തൊരു പൊരുത്തക്കേടായിരിക്കുന്നു. ഇത് അസഭ്യതയാണ്. എങ്ങനെയാണ് അത് അവർ ചെയ്യുന്നത്? ദൈവം തന്റെ സഭയിൽ അത് അനുവദിക്കുകയില്ല. അതിനാൽ അവർക്ക് അതിനുവേണ്ടി ഒരു സഹ സംഘടന സഭയിൽ ചേരേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ അവർ ഭയപ്പെടുന്ന കാരണം അവർ ആ സംഘടനയിൽ നിന്ന് തൊഴിച്ച് പുറത്താക്കപ്പെടും. ദൈവമേ, നീയും നിന്റെ വചനവുമായിട്ട് മാത്രമല്ലാതെ മറ്റ് യാതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യരെ ഞങ്ങൾക്ക് നൽകണമേ. അവർ അതിനെക്കുറിച്ചുള്ള സത്യത്തെ ഞങ്ങളോട് പറയും. അതാണ് ശരിക്കും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? പൊരുത്തക്കേടിനെ വിതച്ചിരിക്കുന്നു. നാം കാറ്റിനനുസരിച്ച് വിതയ്ക്കുകയും കൊടുങ്കാറ്റ് കൊയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവയെല്ലാം കൂടി കത്തിക്കുന്നതിനായി ഒത്തൊരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നതിനെ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് അവരെ കെട്ടുകളായി കെട്ടുക എന്ന് യേശു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അവയെ കെട്ടുകളായി കെട്ടുകയും പിന്നെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒന്നാക്കുകയും ചെയ്യുക, പിന്നെ ഞാൻ അതിനെ ചുട്ടുകളയുകയും ചെയ്യും. അവിടെ ഒരു ചെറിയ കെട്ടായ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയനും ലൂഥറനും അവയെല്ലാം കൂടി ലോകസഭാ സമിതിയിൽ ഒത്തൊരുമിച്ച് കൂടുന്നു. എന്താകുന്നു ഇത്? മുമ്പേ കളകളെ പറിച്ചു കൂട്ടുകയാണ്. ഹല്ലേലൂയ! അവൻ ആദ്യം കളകളെ പറിച്ചു കൂട്ടുന്നു എന്നുള്ള കാര്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അവയെ ഗോതമ്പിൽ നിന്ന് മാറ്റുകയും ഗോതമ്പിനെ വേർപെടുത്തുകയും ചെയ്യുന്നു. അവയെ ഒത്തൊരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചു കളയുന്നു. ജനങ്ങളുടെ ഇടയിൽ പൊരുത്തക്കേടിനെ വിതച്ചതിനാൽ അവയെല്ലാം ദൈവത്തിന്റെ ന്യായവിധിയാൽ കത്തിച്ചു കളയപ്പെട്ടിരിക്കണം. അവർക്കുള്ള കാര്യമെന്താണെന്നാൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ തെറ്റിച്ചു കളയുകയാണ്. ചില മതപരമായ ആചാരമര്യാദകളെ ഉയർത്തിപ്പിടിക്കുന്നതിനായി വചനത്തെ നിഷേധിച്ചു കളയുന്നു. ആരോ കുത്തിവച്ചതായ ചില അടിസ്ഥാനമില്ലാത്ത സിദ്ധാന്തങ്ങളെ ദൈവത്തിന്റെ വചനത്തിലിടാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് പ്രാവർത്തികമാകുകയില്ല. അതൊരു പൊരുത്തക്കേടാണ്. ആ പഴയ കാലത്തെ മഹാൻ പ്രവാചകനായ ആമോസിനെ പോലെ ഇന്ന് ഞാൻ നിലവിളിക്കുന്നു. അവൻ ആ നഗരത്തിലേക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചകന്റെ പുത്രനുമല്ല. എന്നാൽ സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയെ കർത്താവ് അരുളിച്ചിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? അവൻ ആ തലമുറയുടെ മേൽ ന്യായവിധിയെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സേവ ചെയ്യുന്നുവെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് അതേ ദൈവം തന്നെ നിങ്ങളെ നശിപ്പിച്ചു കളയും. നിങ്ങളിത് കുറിച്ചെടുത്തുകൊള്ളുക, ഇത് ടേപ്പിലുമായിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഈ ജനങ്ങളിപ്പോൾ ലോകസഭാ സമിതിയുടെ വലിയ കൊയ്ത്തിനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ നിങ്ങൾക്കതിലേക്ക് പോകേണ്ടതുമായിരിക്കുന്നു. അവർക്കതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ നിങ്ങൾ അതിൽ നിന്നും ഒറ്റയ്ക്കായിട്ട് കടന്നു വരും, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് തന്നെ പോകും. അതിന്റെ ഇടയ്ക്കായിട്ട് ഒരു സ്ഥാനമുണ്ടായിരിക്കാൻ പോകുന്നില്ല. അത് മൃഗത്തിന്റെ മുദ്രയായിരിക്കും. ആ മുദ്ര ഉള്ളവനല്ലാതെ ആർക്കും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ സാധിക്കാതാകുന്നു. അല്ലെങ്കിൽ ആ പൊരുത്തക്കേടുണ്ടായിരിക്കും. ഇപ്പോൾ അതിൽ നിന്നും മാറി നിന്നുകൊള്ളുക, അതിൽ നിന്നും പുറത്തു കടന്നു വരിക, അതിൽ നിന്നും ഓടിക്കൊള്ളുക, അതിൽ നിന്നും മാറി നിന്നുകൊള്ളുക. അവർ സേവ ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്നതായ സ്നേഹവാനായ വലിയ ദൈവം അവരെ നശിപ്പിച്ചു കളയും. എന്നാൽ നാം എല്ലാവരും ഒന്നായിരിക്കണമെന്ന് യേശു തന്നെ പ്രാർത്ഥിച്ചിരിക്കുന്നു എന്നവർ പറയും. രണ്ടുപേർ തമ്മിൽ ഒന്നിച്ചിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ എന്നും കൂടി അവൻ പറഞ്ഞിരിക്കുന്നു. അവനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവർ ഒന്നായിരിക്കുമെന്ന് അവൻ പറഞ്ഞു. പിതാവ് വചനവും അവൻ വചനം ജഡമായതുമായിരുന്നു. അവൻ പിതാവിനോടൊപ്പം ഒന്നായിരുന്നു. കാരണം അവൻ ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു. അതുകൊണ്ട് അത് ഇന്നും അല്ലെങ്കിൽ മറ്റെപ്പോഴായിരുന്നാലും അതുപോലെ തന്നെയാകുന്നു. അതേ ശ്രീമാൻ, ദൈവം ഒന്നാകുന്നു, നാമും ഒന്നായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കന്നികയിൽ കൂടിയുള്ള ജനനത്തെ ഒരു കൂട്ടർ നിഷേധിക്കുമ്പോൾ പിന്നെ എങ്ങനെ ഒന്നാകാൻ കഴിയും? അങ്ങനെ മറ്റൊരു കൂട്ടർ അത് നിഷേധിക്കാതെയും എന്നാൽ ദൈവിക രോഗശാന്തിയെ നിഷേധിക്കുകയും ഇതും അതും അങ്ങനെ മറ്റെല്ലാം കൂടി ഒരു വലിയ കുഴച്ചിലായിരിക്കുമ്പോൾ ഒന്നാകാൻ എങ്ങനെ കഴിയും? അവരിൽ ചിലർ ദൈവത്തെ പോലും വിശ്വസിക്കുന്നില്ല. അവർ ഒരു ദൈവപുത്രനായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. അവൻ യോസഫിന്റെ മകനും ദൈവപുത്രനെന്ന് വിളിക്കപ്പെട്ടുമിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ലൂഥറൻകാരുടെയും സിംഗ്ലികാരുടെയും ഇരട്ട സഹോദരന്മാരെ പ്രകാരം വിശ്വസിക്കുന്നു. അതായത് അവൻ ശരിക്കും ഒരു നല്ല മനുഷ്യൻ മാത്രമായിരുന്നു. ക്രിസ്തീയ ശാസ്ത്രം പറയുന്നത് അവനൊരു പ്രവാചകനായിരുന്നുവെന്നും വെറും ഒരു സാധാരണക്കാരനായ മനുഷ്യനുമായിരുന്നുവെന്നാണ്. അവൻ ദൈവമായിരുന്നില്ല. അവൻ ദൈവമായിരിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചതിവുകാരനാണ്. അവൻ ദൈവമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ യാതൊന്നുമായിരുന്നില്ല. അവൻ ദൈവമായിരുന്നു. അവൻ ദൈവം സ്വയം തന്നെ നമ്മുടെ ഇടയിൽ ജഡമായിട്ട് ദൈവപുത്രൻ എന്ന വ്യക്തിയിലായിരുന്നു. തീർച്ചയായും അവൻ അതായിരുന്നു. ഇപ്പോൾ പൊരുത്തക്കേട് കടന്നു വന്നിരിക്കുന്നതിനെ നാം കണ്ടിരിക്കുന്നു. അതിവിടെ ആയിരിക്കുന്നുവെന്ന് നമുക്കറിയാം. ആർക്കും അത് നിഷേധിക്കാൻ കഴിയുകയില്ല. ഓ, ഇത് ശ്രദ്ധിക്കുക. ദൈവത്തെയാണ് സേവ ചെയ്യുന്നതെന്ന് അവർ അവകാശപ്പെടുന്ന ഈ കൂട്ടത്തെ അവൻ നശിപ്പിച്ചു കളയും. നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ദൈവം തന്റെ വിത്തിനെ വിതച്ചു. ഞാൻ യോഗം അവസാനിപ്പിക്കുകയാണ്, കാരണം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയമായിരിക്കുന്നു. ദൈവം തന്റെ വിത്തിനെ വിതച്ചു. അവന്റെ വിത്ത് ക്രിസ്തുവായിരുന്നു. ദൈവം എവിടെയാണ് തന്റെ നാമത്തെ ഇടാനായി തീരുമാനിച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഈ വരുന്ന രാത്രികളിൽ ഒന്നിൽ പ്രസംഗിക്കാൻ പോകുന്നതാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാത സമയ ഭക്ഷണ സമയത്ത് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, രക്ഷപ്പെടുന്നതിനുള്ള ഒരേ ഒരു വഴി അവനാണ്. സത്യവാനായ രാജാവ് അവൻ ഒരുവനാകുന്നു. സത്യവാനായ ഏക ദൈവം അവനാകുന്നു. അവനല്ലാതെ വേറെ ആരുമില്ല. ഞാൻ തന്നെ ദൈവമാകുന്നു എന്നവൻ പറഞ്ഞു. യേശു പറഞ്ഞു, ഇതാകുന്നു കൽപ്പന, ഓ ഇസ്രായേലേ കേൾക്ക, യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. അവൻ ഞാനാകുന്നു. വേറൊരു വേണ്ടി നിങ്ങൾ എന്തിനാണ് നോക്കുന്നത്? ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. എന്നാൽ മറ്റൊരുവൻ അവന്റെ നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളും. അങ്ങനെ അവർ അത് നിക്കായിൽ വെച്ച് ചെയ്തു. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഞാൻ ബാപ്റ്റിസ്റ്റുകാരനാകുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഞാൻ പെന്തക്കോസ്തുകാരനാകുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഞാൻ മെതഡിസ്റ്റ് ആകുന്നു. അങ്ങനെ മറ്റൊരു നാമമായിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് കഴിയാവുന്നിടത്തോളം അവർ ഇതിൽ നിന്നും ദൂരെ മാറിപ്പോകുന്നു. അവർക്കിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. കാരണം അവൻ വചനവും വചനം സ്വയം അതിനെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. രക്ഷപ്പെടുന്നതിനുള്ള ഏകമാർഗം അവനാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അവൻ ഷാരോണിലെ പനിനീർ പുഷ്പമാകുന്നു. ആ പ്രകാരം തിരുവെഴുത്ത് പറയുന്നു. തിരുവെഴുത്തിലെ ദൈവത്തിന്റെ എല്ലാ മേലെഴുത്തും യേശു ക്രിസ്തുവിന് അവകാശപ്പെട്ടിരിക്കുന്നു. അവൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നു. അവൻ ദാവീദിന്റെ വേരും വംശവുമാകുന്നു. ദാവീദിന്റെ വേരും വംശവും രണ്ടും അവനാകുന്നു. അവൻ ഉദയനക്ഷത്രവും ഷാരോണിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരയും ആൽഫയും ഒമേഗയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം യേശു ക്രിസ്തുവിലാകുന്നു. യഹോവയായ ദൈവം നമ്മുടെ ഇടയിൽ ജഡമായി വന്നിരുന്നതിന്റെ പൂർണ്ണ വെളിപ്പെടുത്തലായിരുന്നു. അവൻ യഥാർത്ഥമായും അതായിരുന്നു ആയിരിക്കുന്നത്. അവൻ ഷാരോണിലെ പനിനീർ പുഷ്പമായിരുന്നു. ഷാരോണിലെ പനിനീർ പുഷ്പം കൊണ്ട് അവർ എന്താണ് ചെയ്യുന്നത്? അവർ അതിനെ പിഴിയുകയും ഇടിച്ചു കലക്കുകയും ചെയ്തിട്ട് അതിൽ നിന്നും സുഗന്ധദ്രവ്യത്തെ എടുക്കുന്നു. ഒരു മനോഹരമായ പനിനീർ പൂവിൽ നിന്നും സൗരഭ്യം കിട്ടുന്നതിനായി അതിനെ പിഴിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഏതൊരു മനോഹരമായ ജീവനായിരുന്നു. അവനെ പോലെ ഒരു ജീവൻ ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. എന്നാൽ കാൽവരിയിൽ വെച്ച് അതിനെ പിഴിയേണ്ടിയിരുന്നു. അവർ ഷാരോണിലെ പനിനീർ പുഷ്പത്തിന്റെ സൗരഭ്യത്തെ എടുത്ത് അഹരോന്റെ മേലിട്ടു. വിശുദ്ധ സ്ഥലത്തേക്ക് യഹോവയുടെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവൻ അഭിഷേകം ചെയ്യപ്പെടേണ്ടിയിരുന്നു. വിശുദ്ധ തെരശ്ശീലയ്ക്കുള്ളിൽ അവൻ ഷാരോണിലെ പനിനീർ പൂവിനാൽ അഭിഷേകം ചെയ്യപ്പെടേണ്ടിയിരുന്നു. ആണ്ടുതോറും കൃപാസനത്തിന്മേൽ തളിക്കുന്നതിനായി പോകുമ്പോൾ അഭിഷേകം ചെയ്യപ്പെടേണ്ടിയിരുന്നു. ഈ അഭിഷേകം ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടായിട്ട് അവന്റെ മേലുണ്ടായിരിക്കണം. ആദ്യമായിട്ട് അവനും കുഞ്ഞാടിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട ശേഷം കുഞ്ഞാടിന്റെ രക്തത്തെയും കൊണ്ട് അവന്റെ മുമ്പിലേക്ക് പോകുന്നു. അവന്റെ അങ്കിയുടെ വിളമ്പിന് ചുറ്റുമായി പൊന്മണിയും മാതളപ്പഴവും ഉണ്ടായിരിക്കുകയും അവന്റെ നടപ്പിൽ വിശുദ്ധം വിശുദ്ധം യഹോവയ്ക്ക് വിശുദ്ധം എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ചുവടുവെച്ച് നടക്കേണ്ടിയിരുന്നു. ശ്രദ്ധിക്കുക, ഷാരോണിലെ പനിനീർ പുഷ്പം അവനായിരുന്നു. തന്റെ ജനങ്ങളുടെ മേൽ അഭിഷേകമായ സൗരഭ്യവാസന അവനായിരുന്നു. ഏതെങ്കിലും ഒരു മതസംഹിതയോ മറ്റെന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് അവന്റെ സന്നിധിയിൽ കടന്നില്ലാൻ പറ്റുകയില്ല. എന്നാൽ വചനമായ ഷാരോണിലെ പുഷ്പത്താൽ അഭിഷേകം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അവൻ താഴ്വരയിലെ താമരയും കൂടിയാകുന്നു. നിങ്ങൾക്ക് കരപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു താമരപ്പൂ എടുത്ത് പിഴിയുമ്പോൾ നിങ്ങൾക്ക് ഉപ്പ് കിട്ടുന്നു. ഡോക്ടർമാരുടെ പരീക്ഷണശാലയിൽ അവരിത് ഉപയോഗിക്കുന്നു. ഒരു ഭയാശങ്കയോട് കൂടിയതോ അല്ലെങ്കിൽ വിഭ്രാന്തിയോട് കൂടിയതോ ആയ മനുഷ്യനെയോ അല്ലെങ്കിൽ തനിക്ക് ഭ്രാന്ത് പിടിക്കാൻ പോകുന്നുവെന്ന് അനുഭവപ്പെടുന്ന ഒരു സ്ത്രീയോ എടുക്കുക. അവൾ വികാരം മുറിച്ചിലെത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ഡോക്ടർ ഒരു സ്വല്പം താമരയുടെ കരപ്പെടുത്തിട്ട് അവന്റെയോ അല്ലെങ്കിൽ അവളുടെയോ കൈയിലോ ഞരമ്പിലോ അമർത്തി വെക്കുന്നു. അപ്പോൾ അവർ ശാന്തരാകുന്നു. കുറച്ചു നേരത്തേക്ക് എല്ലാം കഴിഞ്ഞിരിക്കും. എന്നാൽ ഈ കരപ്പ് തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ വീണ്ടും അതിലും മോശമായി തീരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ സ്നേഹിതരെ, അതെനിക്കറിയാവുന്ന യഥാർത്ഥമായ താഴ്വരയിലെ താമരയുടെ കരപ്പിന്റെ വെറുമൊരു മാതൃക മാത്രമായിരിക്കുന്നു. അവൻ തന്നെ താഴ്വരയിലെ താമരയാകുന്നു. അവൻ കാൽവരിയിൽ വെച്ച് പിഴിഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൌഖ്യം വന്നുവരിക്കുന്നു. ഈ പൂക്കളുടെ പിഴിഞ്ഞെടുപ്പിൽ അവനൊരു പൂവായിരുന്നു. ഇതുവരെയും വളർന്നിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പൂവ് അവനായിരുന്നു. അത് താഴ്വരയിലെ താമരയും ഷാരോനിലെ പനിനീർ പുഷ്പവുമാകുന്നു. ഇന്ന് രാത്രിയിൽ അവൻ ആകാശത്തിനും ഭൂമിക്കും ഇടയിലായി തൂങ്ങിക്കിടക്കുകയും ലോകത്തിന്റെ പാപത്തെ എടുത്തു കളയുന്നതിനും ലോകത്തിന് തിരികെ രോഗശാന്തി കൊണ്ടുവരുന്നതിനുമായി ഇന്നല്ല, എന്നാൽ ആ സമയത്ത് അവൻ തൂങ്ങിക്കിടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് തിരുവെടുത്ത് പറയുന്നു. സ്നേഹിത, ദൈവം മരുഭൂമിയിൽ വെച്ച് മോശയോട് പറഞ്ഞത് അവന്റെ ഒരു മാതൃകയായിരുന്നു. അത് പിത്തള സർപ്പത്തെ ഉണ്ടാക്കുന്നതായിരുന്നു. പിത്തള പാപം വിധിക്കപ്പെട്ടിരിക്കുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. പിത്തള സർപ്പം എന്നത് പാപം വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നാകുന്നു. പിത്തള എന്നത് ദൈവിക ന്യായവിധിയാകുന്നു. അത് പിത്തള വേദിയിൽ യാഗത്തെ അർപ്പിക്കാൻ വെച്ചിരുന്നത് പോലെയാകുന്നു. കൂടാതെ ഏലിയാവ് നോക്കിയപ്പോൾ ആകാശം ചെമ്പ് പോലെയായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അത് ദൈവത്തിൽ നിന്നും പിമ്പോക്കരായ ഒരു അവിശ്വസിക്കുന്ന രാജ്യത്തോടുള്ള ദൈവത്തിന്റെ ന്യായവിധിയായിരുന്നു. പിത്തള ന്യായവിധിയെ ദൈവിക ന്യായവിധിയെ കാണിക്കുന്നു. സർപ്പം പാപത്തെ ന്യായവിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതിനെ കാണിക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട ആ സർപ്പം യേശുവായിരുന്നു. അവൻ ദൈവത്തിന്റെ ന്യായവിധിയെ തന്റെ മേലെടുത്തു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായിട്ട് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൌഖ്യം വന്നിരിക്കുന്നു. ഓ ദൈവത്തിന് അവന്റെ മുറി നിറച്ച് കറുപ്പ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കുന്നു. ക്രിസ്തീയ സ്നേഹിത, നീ രോഗിയായി കഷ്ടപ്പെടുന്നു, നീ ക്ഷീണിച്ചിരിക്കുന്നു, ഇത് നിനക്ക് വളരെ ഭാരമേറിയിരിക്കുന്നു, നിനക്കധികം നീണ്ടു നിൽക്കാൻ കഴിയുകയില്ല. നാം ജീവിച്ചിരിക്കുന്നതായി ആധുനിക കാലത്ത് നീ അനിയന്ത്രിതമായി പോകും. 55 റഷ്യ മുഴുവൻ ലോകത്തിന്റെയും നിയന്ത്രണം പൂർണ്ണമായും അവരുടെ കയ്യിൽ എടുക്കുമെന്ന് പറഞ്ഞത് ഇന്ന് രാത്രിയിൽ ലൈഫ് ലൈനിൽ കൂടി നിങ്ങൾ കേട്ടില്ലേ? അത് സംഭവിക്കുന്നതിന് മുമ്പ് മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ വന്നിരിക്കണം. അതുകൊണ്ട് സ്നേഹിത, അത് എത്രയധികം അടുത്തിരിക്കുന്നു, അത് നേരെ നമ്മുടെ അടുത്തായി സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അവനെ ഇന്ന് അന്വേഷിക്കയില്ലേ? അവൻ താഴ്വരയിലെ താമരയാകുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. തന്റെ ജനങ്ങളുടെ ഇടയിൽ സ്വയം ഉയർത്തപ്പെടുന്നതിനായി അവൻ ഇവിടെ തന്നെയുണ്ട്. അത് പാപത്തിന്റെ ന്യായം വിധിക്കപ്പെട്ട അടയാളത്തെ മോശ ഉയർത്തിയതുപോലെയാണ്. അത് പാപത്തിന് വേണ്ടി മാത്രമല്ല, രോഗത്തിന് വേണ്ടിയുമാണ്. ഓർക്കുക, യേശു പറഞ്ഞു, മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെട്ടിരിക്കണം. മോശ എന്തിനു വേണ്ടിയാണ് ഉയർത്തിയത്? പാപത്തിനും അവിശ്വാസത്തിനും രോഗത്തിനും വേണ്ടിയായിരുന്നു. യേശുവും പാപത്തിനും രോഗത്തിനും അവിശ്വാസത്തിനും വേണ്ടിയാണ് ഉയർത്തപ്പെട്ടത്. അവൻ അതേ കാര്യം തന്നെയായിരുന്നു. ഇത്രയും ഭയങ്കരമായ പൊരുത്തക്കേട് ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടായിരിക്കുമ്പോൾ, യേശുക്രിസ്തു വിശുദ്ധ ലൂക്കോസിൽ കർത്താവിന്റെ വരവിന് മുമ്പ് ഇപ്രകാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് സൊദോമിന്റെ കാലത്തെ പോലെ ആയിരിക്കുമെന്നും, മനുഷ്യപുത്രൻ സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അത് അബ്രഹാമിന്റെ മുമ്പിൽ ഏലോഹീം മനുഷ്യപുത്രനായിട്ട് സ്വയം വെളിപ്പെട്ടു പോലെയാകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം ജനങ്ങളുടെ ഇടയിൽ ജഡമായി, അവൻ അബ്രഹാമിനോടൊപ്പം വസിക്കുകയും അവന്റെ പിന്നിൽ കൂടാരത്തിലായിരുന്ന സാറെ അവൾ എന്താണ് ചിന്തിച്ചിരുന്നതെന്ന് കാണിക്കുകയും ചെയ്തു. അവളെ അവൻ ഒരിക്കലും കണ്ടിരുന്നില്ല. അവൾ എന്ത് ചെയ്യുന്നുവെന്നും അവളുടെ പേര് സാറ എന്നും വിളിച്ചു. അവന്റെ തുടക്കത്തിലുള്ള അബ്രഹാം എന്നായിരുന്നില്ല, എന്നാൽ അബ്രഹാം എന്നവനെ വിളിച്ചു. സാറായി എന്നല്ല, സാറ എന്ന് വിളിച്ചു. നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചു. അവൾ നിന്റെ പിൻവശത്ത് കൂടാരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഒരാണ്ട് കഴിഞ്ഞ് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് അവൻ പറഞ്ഞു. ഇത് കേട്ട് സാറ ചിരിക്കുകയും അതിന് സാറ ചിരിച്ചത് എന്താണെന്ന് അവൻ ചോദിച്ചു. ഈ ഭയങ്കരമായ പൊരുത്തക്കേട് ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിക്കുന്നതിന് മുമ്പായി യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ഇതിനു മുമ്പ് ചെയ്ത അതേപോലെ തന്നെ സ്വയം വെളിപ്പെടുമെന്ന് പറഞ്ഞു. എന്താകുന്നു ഇത്? വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ്. അതായത്, അത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണങ്ങാം. സ്നേഹവാനായ പിതാവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, നിന്റെ വചനം ഞങ്ങൾക്ക് അത്രമാത്രം ആഹാരം കൊണ്ട് നിറഞ്ഞതാണ്. ഞങ്ങൾ അതിനെ സ്നേഹിക്കുകയും കർത്താവേ ഞങ്ങൾ അതിനാൽ ജീവിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷമത ഒരിക്കലും മതിയാകുന്നതല്ലെന്ന് കാണുന്നു. ഞങ്ങൾ നിന്റെ മേശക്കരികിലായിട്ട് നിന്റെ വചനത്തിന് ചുറ്റുമായിരുന്ന് അനുഗ്രഹങ്ങളെ ആസ്വദിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. സഹോദരിമാരും ഇപ്രകാരം വന്നിരിക്കുമ്പോൾ അവർ ദൈവപുത്രനാൽ രക്തം കൊടുത്ത് അവർ നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരാകുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ, ഞങ്ങൾ ഇവിടേക്ക് വരികയും ഈ രാത്രികൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരുന്നു എന്ന് തിരുവെഴുത്തുകളിൽ നീ പറഞ്ഞിരിക്കുന്നു. പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം തന്നെയില്ല, ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക മാത്രമാണ്. കാരണം നിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്നത് അത് ഭൂതകാലമാകുന്നു. ഓ, രക്ഷയുടെ എന്തൊരു ദിവസമാകുന്നു, ഇമ്മാനുവേലിന്റെ എന്തൊരു വാഗ്ദത്തമാകുന്നു. അതായത് ഇത് തീർച്ചയായും സത്യമാകുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഈ ലോകം എന്നെ കാണുകയില്ല, നിങ്ങൾ എന്നെ കാണും. കാരണം ഞാൻ എന്നത് വ്യക്തിപരമായ സർവനാമമാകുന്നു. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഉള്ളിലുമായിരിക്കും. ആ അവസാന സമയത്ത്, അതായത് ഈ വലിയ ചുട്ടുകളയലിന്റെ സമയത്ത്, അത് സംഭവിക്കുന്നതിന് മുമ്പ് എന്ന് നീ പറഞ്ഞു. അത് സോദോമിൽ തീ വീണിട്ട് അന്യജാതി ലോകത്തെ നശിപ്പിച്ചതുപോലെ മനുഷ്യപുത്രന്റെ ഒരു വെളിപ്പെടുത്തൽ വീണ്ടും സോദോമിലെ പോലെ തന്നെ വരുന്നതാണ്. പിതാവേ, ജനങ്ങൾ ഇതിനെ വിട്ടുകളയാൻ ഇടയാക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സംസ്കാരമില്ലാത്ത കാര്യത്തെ പോലെ അവരെ അതൊരു പൽചക്രത്തിലേക്ക് വലിച്ചിടുന്നു. ഞാൻ തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. കർത്താവെ, ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവരത് വിട്ടുപോകാനിടയാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതൊരു മഹത്തായ രാത്രിയിൽ ഒന്നാകാൻ ഇടയാക്കണമേ. കർത്താവെ, രോഗികളായും പീഡിതരായും അന്ധരായും അങ്ങനെ എല്ലാമായിട്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രിയിൽ സുഖപ്പെടാനിടയാക്കണമേ. ഓരോ പാപിയും രക്ഷപ്പെടാനിടയാക്കണമേ. അവരുടെ ഹൃദയങ്ങളിൽ അവർ അവിശ്വാസികളാണെങ്കിൽ അവർ ഈ നിമിഷം ക്രിസ്തുവിനെ സ്വീകരിക്കാനിടയാക്കണമേ. പിതാവെ, അനുവദിച്ചേരണമേ. ഇതെല്ലാം നിന്റെ കരങ്ങളിലായിരിക്കുന്നു. നീ ഞങ്ങളുടെ ഇടയിൽ വരുന്നത് കാണുന്നതിനായി ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. യോഹന്നാൻ 14:12 നീ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യും. കൂടാതെ എപ്രകാരം നീ നിന്നെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം ദൈവം ഉയർത്തുമെന്ന് മോശ പറഞ്ഞ പ്രവാചകൻ നീയായിരുന്നു. 100 വർഷങ്ങളായിട്ട് അവർക്കൊരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല, എല്ലായിടത്തും പൊരുത്തക്കേട് മാത്രമായിരുന്നു. എന്നിരിക്കലും ദൈവവചനം നിവൃത്തിയാകേണ്ടിയിരുന്നു. അങ്ങനെ വചനം ജഡമാകുകയും അതുപോലെ തന്നെ പൊരുത്തക്കേടും ചെയ്യുകയും ചെയ്തു. പിതാവെ, ഇന്ന് ഞങ്ങളത് വീണ്ടും കാണുന്നു. പൊരുത്തക്കേടുകളെല്ലാം കൂടി ഒരു വലിയ കെട്ടായിരിക്കുന്നു. അതുപോലെ വചനവും വരുന്നത് നാം കാണുന്നു. പിതാവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വചനത്തോടൊപ്പം ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ആവശ്യമായത് എന്തെല്ലാമാണോ അത് ഞങ്ങൾക്ക് ചെയ്തു തരണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ നമുക്ക് വളരെ ആദരവോടുകൂടിയിരിക്കാം. എന്താണ് അവൻ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ദൈവം നമ്മോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ഒരു നിമിഷത്തേക്ക് നമുക്ക് ആദരവോടെ കാത്തിരിക്കാം. ആമേൻ. തിരുവെഴുത്തിൽ ശത്രു കടന്നുവരുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരിക്കൽ അവരെല്ലാം കൂടി ഒരുമിച്ച് കൂടുകയും എന്നാൽ ശത്രു അത്രയധികം ബലത്തോടു കൂടിയതുമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ മേൽ കടന്നു വന്നിട്ട് അവനോട് സംസാരിക്കുകയും അവർ എവിടേക്ക് പോകണമെന്നും എവിടെ പതിയിരിക്കണമെന്നും അവരോട് പ്രവചിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ ശത്രുവിനെ നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ ഇതാ അത് വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കേണ്ട സ്ഥലം അവിടെയാകുന്നു. ദൈവത്തിന്റെ കരങ്ങളെ എടുക്കുക. ദൈവത്തിന്റെ കരം ക്രിസ്തുവാകുന്നു. തീർച്ചയായും അത് വചനമാകുന്നു. അങ്ങനെ നാം പ്രാർത്ഥനയ്ക്കുള്ളവരെ വിളിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എടുത്തുകൊള്ളുക. ബില്ലി ഇന്ന് വീണ്ടും പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷയുടെ കാർഡുകളെ വിതരണം ചെയ്തിരിക്കുന്നതായി ഞാൻ വിചാരിക്കുന്നു. അത് ബി എന്ന അക്ഷരമാകുന്നു. നമുക്ക് B85 എടുക്കാം. കഴിഞ്ഞ രാത്രിയിൽ 15 നാം എടുത്തിരുന്നു. സാധാരണയായി ഒരു രാത്രിയിൽ 15 നാം എടുക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ കാർഡുകൾ കയ്യിലെടുത്തുകൊള്ളുക. നിങ്ങൾ ഞങ്ങളത് എടുക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം 15 ശ്രമിക്കുന്നതാണ്. 85 ബി കൊണ്ട് വ്രതം വേണം എന്നാകുന്നത് പോലെ നിങ്ങൾക്കറിയാമല്ലോ. B85 തൊട്ട് 100 വരെ. B85 ആരുടെ വശമാണുള്ളത്? അവർ കൈകളെ ഉയർത്തുക. നിങ്ങൾക്ക് തീർച്ചയാണോ? ഓ, അവിടെ പിന്നിലായിട്ടാണ്. ശരി, 85 കടന്നു വരിക. ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്തവരായ ചില അപരിചിതർ ഇവിടെ ഉണ്ടായിരിക്കാം. എന്റെ മകനോ മറ്റാരെങ്കിലുമോ ഇവിടെ കടന്നു വരികയും അഥവാ അവന് കടന്നു വരാൻ കഴിയില്ലെങ്കിൽ ചിലപ്പോൾ സഹോദരൻ ബോർഡേഴ്സോ മറ്റാരെങ്കിലുമായിരിക്കാം. അങ്ങനെ ആരെങ്കിലും കടന്നു വന്നിട്ട് ഈ കാർഡുകളിൽ നിന്നും 100 എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവയെ സമ്മിശ്രമാക്കുന്നു. ആ കാരണത്താൽ അവൻ നിങ്ങൾക്കൊരു കാർഡ് തരുന്നുവെന്ന് മാത്രമല്ലാതെ നിങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുമോ എന്ന് അവന് പറയാൻ കഴിയില്ല. അവനതറിയില്ല, എനിക്കും അതറിയില്ല. ഞാൻ രാത്രിയിൽ കടന്നു വന്നിട്ട് അതിൽ നിന്നും 10 or 15 കാർഡുകൾ എടുക്കുന്നു. അതിന് നിങ്ങളുടെ രോഗശാന്തിയുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് അവിടെ തന്നെ ഇരിക്കാൻ കഴിയും. കഴിഞ്ഞ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നവർ കൈകളെ ഉയർത്തി കാണിക്കുക. ഇപ്രകാരം മുഴുവൻ യോഗങ്ങളിൽ കൂടെ ജനങ്ങളെല്ലാം തന്നെ രോഗശാന്തി പ്രാപിച്ചിരുന്നു. ഇപ്പോൾ അത് 85 പിന്നെ 86, 87, 88, 89, 90 ആകുന്നു. അവരിപ്പോൾ ഇവിടെ കടന്നു വരട്ടെ. ബി 85, 86, 87, 88, 89, 90. അതൊന്ന് തീർച്ചയായും നമുക്കിവിടെ ആരെങ്കിലും ആവശ്യമായിരിക്കുന്നു. ഇതാ വേറൊരാൾ കൂടെ എത്തിയിരിക്കുന്നു, അത് ശരിയായിക്കൊള്ളും. ഇപ്പോൾ 90 to 100 91, 92, 93, 94, 95, 96, 97, 98, 99. നിങ്ങൾ കനങ്ങാൻ വയ്യായെങ്കിൽ ഞങ്ങൾക്കിവിടെ 3-4 വീൽ കസേരകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്കത് കാണാൻ കഴിയും. നിങ്ങളുടെ പക്കൽ പ്രാർത്ഥനയ്ക്കുള്ള കാർഡുണ്ടായിരിക്കുകയും നിങ്ങളുടെ അക്കം വിളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തി കാണിക്കുക, ഞങ്ങൾ നിങ്ങളെ ഇവിടേക്ക് ഉരുട്ടി കൊണ്ടുവന്നുകൊള്ളാം. നിങ്ങളുടെ പക്കൽ ഒരു പ്രാർത്ഥനയ്ക്കുള്ള കാർഡില്ലെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുവേ ഇന്ന് രാത്രിയിൽ അത് ഞാനായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ ഇല്ലാത്തവരായിട്ട് എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കുക. ഓ ശരി, ഞാനിത് പറയട്ടെ, ഇത് കേൾവിക്ക് ദൈവദ്രോഹമായിരിക്കില്ലെന്ന് ഞാൻ ആശിക്കുന്നു. ഒരിക്കൽ പ്രാർത്ഥനയ്ക്കുള്ള കാർഡില്ലാതെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് പറയാം. അവൾ ആൾത്തിരക്കിൽ കൂടെ മുമ്പോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുകയും, ഇത് ശ്രദ്ധിച്ചു കേൾക്കുക, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ സുഖപ്പെടും എന്നവൾ പറഞ്ഞു. ഈ കഥ എത്ര പേർക്കറിയാം? ശരി, എന്താണ് അവൾ ചെയ്തത്? അവൾ അവനെ പോയി തൊട്ടിട്ട് അവിടെ പോയിരുന്നു. യേശു തിരിഞ്ഞിട്ട് അവൾ എവിടെയായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു, അത് ശരിയല്ലേ? അവളുടെ കുഴപ്പം എന്തായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു, അത് ശരിയല്ലേ? അവളുടെ കുഴപ്പം എന്തായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നതിനാൽ അവൻ അവൾക്കുള്ള കുഴപ്പം എന്തായിരുന്നുവെന്ന് അവളോട് പറഞ്ഞു. അവളുടെ രക്തസ്രാവം മാറി, അവൾ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു, അത് ശരിയല്ലേ? അതിന്റെ കാരണം എന്തായിരുന്നു? അവൾ അവനെ തൊട്ടിരുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികളിൽ എത്ര പേർക്ക് എബ്രായർക്കെഴുതിയ പുസ്തകത്തിനനുസരിച്ച് യേശു ഇപ്പോൾ മഹാപുരോഹിതനാണെന്ന് അറിയാം? കൂടാതെ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനുമാണെന്ന് എത്ര പേർക്കറിയാം? അവൻ അങ്ങനെയല്ലേ? ശരി, അവൻ അതേ മഹാപുരോഹിതനും അതേ കാര്യാലയത്തിലുമായിട്ട് മഹാപുരോഹിതനുമാണെങ്കിൽ പിന്നെ അവൻ എങ്ങനെ പ്രവർത്തിക്കും? അവൻ ഇതിനു മുമ്പ് പ്രവർത്തിച്ച അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അവൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നതുപോലെ തന്നെ ചെയ്യും, നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ. ശരി, അത് വിശ്വസിക്കുന്നവരായിട്ടുള്ളവർ തങ്ങളുടെ കൈകൾ ഉയർത്തിയിട്ട് ഞാൻ യഥാർത്ഥമായും അത് വിശ്വസിക്കുന്നുവെന്ന് പറയുക. ശരി, അവർ പ്രാർത്ഥനയ്ക്കുള്ള നിരയുണ്ടാക്കുന്നതിന് മുമ്പേ നമുക്കിവിടെ ഒരു പ്രാർത്ഥനയുടെ നിരയുണ്ടാക്കാം. അവനിവിടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവന്റെ സാന്നിധ്യത്തെ ഞാൻ അനുഭവപ്പെടുകയും അവനിവിടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. കടന്നു വരിക, പ്രാർത്ഥനയുടെ നിര തയ്യാറാണോ? ഞാൻ അവിടെ നിന്നും വിളിക്കാൻ പോവുകയായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുകയും അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഈ രീതിയിലായി പ്രാർത്ഥിക്കുക. എന്റെ നേരെ നോക്കിക്കൊണ്ട് ഒരു സ്ത്രീ ഇവിടെ കണ്ണട ധരിച്ചതായ ഒരു സ്ത്രീയുടെ തൊട്ടടുത്തായിട്ടിരിക്കുന്നു. ആ സ്ത്രീയുടെ മേലത് തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇവിടേക്ക് നോക്കുക. നോക്കൂ, അവൾ ഹൃദയരോഗത്താൽ കഷ്ടപ്പെടുന്നു. ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൈകളെ ഉയർത്തുക. അതായിരുന്നു നിങ്ങളുടെ കുഴപ്പം, അത് ശരിയാണ്. ഇപ്പോൾ നിങ്ങളുടെ കുഴപ്പം അത് തന്നെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ കൈകളെ ഉയർത്തുക, അപ്പോൾ ജനങ്ങൾക്കത് കാണാൻ കഴിയും. ആ കുഴപ്പം ഇനിയും നിങ്ങൾക്കില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഓ, അവിടെ ഒരു പൊരുത്തക്കേടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നതിനായി ഇവിടെ കടന്നു വരേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇതൊരു മഹിളയാകുന്നു. എനിക്കറിയാവുന്നിടത്തോളം ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഇവരെ കണ്ടിട്ടില്ല. ഒരു സ്ത്രീ ഇവിടെ നിൽക്കുന്നുവെന്ന് മാത്രം. കൂടാതെ ഒരു പ്രാർത്ഥനയുടെ അപേക്ഷയുടെ കാർഡുമായിട്ട് അവൾ ഇവിടെ വിളിക്കപ്പെടുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്നറിയാതെ ഇവിടെ നിൽക്കുന്നു. ആരോ നിങ്ങൾക്കൊരു പ്രാർത്ഥനയുടെ അപേക്ഷയുടെ കാർഡ് തന്നിരിക്കുകയും നിങ്ങളുടെ നമ്പർ വിളിക്കപ്പെടുകയും നിങ്ങൾ ഇവിടേക്ക് കടന്നു വരികയും ചെയ്തിരിക്കുന്നു, അത് ശരിയല്ലേ? നിങ്ങൾ ആരാണെന്നും എന്താണെന്നും അറിയാൻ എന്റെ പക്കൽ യാതൊരു വഴിയുമില്ല. നിങ്ങൾ എവിടെ നിന്ന് വന്നിരിക്കുന്നുവെന്നും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നുമുള്ളതിനെ പറ്റി യാതൊന്നും അറിയില്ല. ഞാൻ വെറുമൊരു മനുഷ്യനും നിങ്ങളൊരു സ്ത്രീയുമാകുന്നു. അത് ശരിയാണ്. ഇതേ ചിത്രം തന്നെ തിരുവെഴുത്തിൽ വിശുദ്ധ യോഹന്നാന്റെ 4-ാം അധ്യായത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പിന്നെ സഹോദരൻ ബ്രണഹാം, നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. കുറച്ചു നേരം മുമ്പ് ആ സ്ഥാനത്തേക്ക് വലിച്ചിടുക മാത്രം ചെയ്തു. എനിക്കറിയില്ല, അവന് തന്നെ അത് ചെയ്യേണ്ടിയിരിക്കുന്നു. എനിക്കറിയില്ല അവിടെ ഇരിക്കുന്ന ആ സ്ത്രീക്ക് അതെങ്ങനെയാണ് കിട്ടിയത്. ആ മഹിള എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അവർ ആകെ കൂടി എനിക്ക് അപരിചിതമായ ഒരു മഹിളയാണ്. അതൊരു മഹിളയായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. സദസ്യരുടെ ഇടയിൽ നിന്നും ഇപ്പോൾ സൌഖ്യം പ്രാപിച്ച സ്ത്രീ ആരായിരുന്നു? നാം തമ്മിൽ അപരിചിതരല്ലേ? അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈ വീശി കാണിക്കുക. ഞാൻ ഈ മഹിളയെ ഒരിക്കലും കണ്ടിരുന്നില്ല, എന്നാൽ അവർ വിശ്വസിച്ചുകൊണ്ട് അവിടെ ഇരുന്നിരുന്നു. അങ്ങനെ അവൾ എന്തോ ഒന്ന് തൊട്ടു. അങ്ങനെയല്ലേ അവൾ ചെയ്തത്? എന്നെ തൊടുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ല. ഇപ്പോൾ വേദപുസ്തകം യഥാർത്ഥമായും ദൈവത്തിന്റെ വചനമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നാം ക്രിസ്തുവായ പരിശുദ്ധാത്മാവിന്റെ കൂടാരമാകുന്നു. അതാണ് യഥാർത്ഥമായ വിത്ത്. എങ്കിൽ ആ യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് യഥാർത്ഥമായ വചനത്തിന്റെ വിത്തിൽ കടക്കുകയാണെങ്കിൽ ഇത് അതിന്റെ ഒരു ഭാഗം മാത്രമല്ല എടുക്കുന്നത്, കാരണം പിശാച് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് അത് മുഴുവനായും എടുക്കേണ്ടിയിരിക്കുന്നു. അതിലെ എല്ലാ വാക്കുകളും എടുക്കണം, കാരണം അവൻ പകുതി ദൈവമല്ല, അവൻ സമ്പൂർണമായ ദൈവമാകുന്നു. നോക്കൂ, അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ഇതാ ഒരു മഹിള നിൽക്കുന്നു, ഞാൻ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. യേശു ഒരു സ്ത്രീയെ ഇപ്രകാരം ഒരിക്കൽ കണ്ടുമുട്ടി. ചിലപ്പോൾ അതേ അവസ്ഥയിലായില്ലെന്നിരിക്കാം എന്ന് എനിക്കറിയില്ല. അവൻ ഒരു കിണറ്റുകരയിൽ ഇരിക്കുകയായിരുന്നു. അവന് ശമരിയയിൽ കൂടെ പോകേണ്ടത് ആവശ്യമായിരുന്നു. ശമരിയ ഒരു മലയടി വാരത്തിലായി നാം കണ്ടിരുന്നു. അവൻ യെരിഹോവിലേക്ക് പോകുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അവൻ ശമരിയയിൽ കൂടെ കടന്ന് സുഖാർ എന്ന പേരായ പട്ടണത്തിലെത്തി. അവൻ കിണറ്റുകരയിൽ ഇരിക്കുകയും ശിഷ്യന്മാരെ ആഹാരം വാങ്ങിക്കുന്നതിനായി പറഞ്ഞുവിടുകയും ചെയ്തു. ഈ ലോകത്തിൽ എത്ര വർഗത്തിലുള്ള ആളുകളാണ് ഉള്ളത്? അത് ഹാം, ഷേം, ജാഫത്ത് എന്ന ജനങ്ങളാകുന്നു. നാം എല്ലാവരും നോഹയിൽ നിന്ന് കടന്നു വന്നിരിക്കുകയും ബാക്കിയുള്ള ലോകം ആ സമയത്ത് നശിക്കപ്പെടുകയും ചെയ്തു. മൂന്ന് വർഗ്ഗക്കാരായ ജനങ്ങളാണുള്ളത്. യഹൂദ്യരും അന്യജാതികളും ശമരിയരുമാകുന്നു. ശമരിയർ എന്ന് പറയുന്നത് പകുതി യഹൂദനും ബാക്കി അന്യജാതിയുമാകുന്നു. അതാണ് ലോകത്തിലുള്ളതായ വർഗ്ഗങ്ങൾ. നോക്കൂ, മൂന്നെണ്ണം മാത്രം. ദൈവത്തിലെല്ലാ കാര്യങ്ങളും മൂന്നിൽ സമ്പൂർണമാകുന്നു. അത് ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കുന്നതായ പൊരുത്തക്കേടിന്റെ മൂന്ന് അവസ്ഥകളാണ്. മൂന്ന് അവസ്ഥയിൽ കൂടെ വചനം ജഡമാകുകയും മറ്റും ചെയ്തിരിക്കുന്നു. യഹൂദ്യരോട് സംസാരിച്ചിരുന്നതായ അവൻ ഫിലിപ്പോസിനോട് പറഞ്ഞു. അവൻ നഥാനിയലിനെ കൊണ്ട് കടന്നു വരികയായിരുന്നു. അവൻ എവിടെയായിരുന്നു എന്നുള്ളതിനെ പറ്റി, അതായത് നീ മരത്തിന് കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നവൻ പറഞ്ഞു. അന്ത്രയാസ് പത്രോസിനെ കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു, നീ ശിമോനാകുന്നു, ഇനി മുതൽ നീ പത്രോസ് എന്ന് വിളിക്കപ്പെടും, നീ യോഹന്നാന്റെ പുത്രനാകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം യഹൂദന്മാരോടായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ അവൻ ഒരു അന്യജാതിയുടെ അടുക്കലേക്ക് പോകുന്നു. ഒരു അന്യജാതിയല്ല, ശമരിയക്കാരനാകുന്നു. ഇപ്പോൾ ഇത് അന്യജാതിയുടെ സമയമാകുന്നു. അവൻ ഒരിക്കലും അതൊരു വട്ടം പോലും അന്യജാതികളുടെ മേൽ കാണിച്ചിട്ടില്ല. തിരുവെഴുത്തുകളെ ചോദന ചെയ്യുക, ഒരിക്കലുമില്ല. എന്നാൽ ലൂക്കോസിന്റെ 22 അധ്യായത്തിൽ അവന്റെ വരവിന് തൊട്ടു മുമ്പായി അത് ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ അവൻ അവിടെ ഇരിക്കുമ്പോൾ പകുതി യഹൂദനും പകുതി അന്യജാതിയുമായ അവൾ നടന്നു വന്നു. അവൻ അവളോട്, സ്ത്രീയെ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറഞ്ഞു. നിനക്കത് ചോദിക്കാൻ കഴിയുകയില്ലല്ലോ, കാരണം നമുക്കിവിടെ വർഗ്ഗഭേദമുണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞു. നീ ഒരു യഹൂദനും ഞാനൊരു സമരിയക്കാരിയുമാകുന്നു. നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് കുടിപ്പാൻ ചോദിക്കുമായിരുന്നു എന്നവൻ പറഞ്ഞു. അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവളുടെ ആത്മാവുമായി സംബന്ധത്തിലാകുകയായിരുന്നു. അവളുടെ കുഴപ്പം എന്താണെന്ന് അവൻ അറിഞ്ഞ ഉടനെ തന്നെ, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരാനായി പറഞ്ഞു, എന്നാൽ എനിക്ക് ഭർത്താവില്ല എന്നവൾ പറഞ്ഞു. നീ പറഞ്ഞത് ശരി, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവനത് പ്രവർത്തിച്ചിരുന്നത് പരീശന്മാരും കണ്ടിരുന്നു. ആ പൊരുത്തക്കേട് വചനത്തിന്റെ തന്നെ ഇടയിലായിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? ഈ മനുഷ്യൻ ബിയൽസെബൂബാകുന്നു, ഇവൻ ഭാവി പറച്ചിലുകാരനാണെന്ന് അവർ പറഞ്ഞു. അതിന് യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ ആരെങ്കിലും ഇതിനെതിരായി പറയുകയാണെങ്കിൽ അതൊരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. അവിടെയാണ് നിങ്ങളുടെ പൊരുത്തക്കേട്. എന്നാൽ അവൻ അന്ന് അവരോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞു, കാരണം പരിശുദ്ധാത്മാവ് ഇതുവരെയും വന്നിട്ടില്ലായിരുന്നു. ബലിക്കുഞ്ഞാട് അതുവരെയും അർപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ സ്ത്രീ അത് ചിന്തിച്ചില്ലായിരുന്നു. യജമാനനെ, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു എന്നവൾ പറഞ്ഞു. അവർക്ക് 400 വർഷങ്ങളോളമായിട്ട് ഒരു പ്രവാചകനില്ലായിരുന്നു. നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ കാണുന്നു. മസിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നവൾ പറഞ്ഞു. അവൻ അതാണ് അന്ന് ചെയ്തിരുന്നതെങ്കിൽ പിന്നെ അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനാകുന്നു. അപ്രകാരമാണ് അവൻ സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തിയത്. ഇന്നും അതേ തന്നെ ആയിരിക്കില്ലേ? അങ്ങനെ തന്നെ ആകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇതാ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. അവൾ ആ സ്ത്രീയല്ല, ഞാൻ ആ മനുഷ്യനുമല്ല. എന്നിരിക്കലും അതേ പരിശുദ്ധാത്മാവ് ഇവിടെ ആയിരിക്കുന്നു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവൻ ചെയ്തിരുന്ന അതേ പ്രവൃത്തികൾ തന്നെ അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങളെ പരിചയമില്ലാതെ അത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാം പൂർണ്ണമായിട്ടും അപരിചിതരായിട്ട് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, എനിക്കതറിയില്ല. നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് പരിശുദ്ധാത്മാവിനാൽ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ, അത് ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? അതൊരു മനുഷ്യനല്ല ചെയ്തത്, ഇത് വെറുമൊരു തോട് മാത്രമാകുന്നു. ഈ കൂടാരത്തെ ദൈവം ഉപയോഗിക്കുകയും അവൻ തെരഞ്ഞെടുക്കുന്ന ഏതൊരുവിനെയും ഉപയോഗിക്കുന്നു. അവനത് തന്റെ പുണ്യകൃപയാലും തെരഞ്ഞെടുപ്പിനാലും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളത് ചെയ്യില്ലേ? ശ്രോതാക്കളുടെ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഇവിടെ ഇതാ ഞങ്ങൾ രണ്ടുപേരും ഈ പ്രകാശത്തിന് മുമ്പിൽ ഈ ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്തവരായി നിൽക്കുന്നു. ഈ സ്ത്രീ ആരാകുന്നുവെന്നും എന്താകുന്നുവെന്നും യാതൊരു ഊഹവുമില്ല. എവിടെ നിന്ന് അവർ വരുന്നുവെന്നും എന്താണ് അവർക്ക് ആവശ്യമെന്നും അറിയില്ല. ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ അവരെ കണ്ടിട്ടില്ല. ആ സ്ത്രീയെ ഇവിടെ വെച്ച് കണ്ടിരിക്കുന്നതല്ലാതെ ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, ആ പൊരുത്തക്കേടിനെ നിങ്ങളിൽ നിന്നും ഇപ്പോൾ എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് വചനം നമ്മുടെ ഇടയിൽ ഇവിടെ തന്നെ ജഡമായിരിക്കുമ്പോൾ ആ വചനത്തെ വിശ്വസിക്കാനിടയാക്കുകയാണ്. വചനം നമ്മുടെ തന്നെ ജഡത്തിൽ ജീവനായി തീർന്നിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. ഇപ്പോൾ ദൈവം അവൾക്കത് അനുവദിച്ചു കൊടുക്കാനിടയാകട്ടെ. അവൾ ഒരു ഉചിതമായ കാര്യമാണ് അർഹിക്കുന്നത്. അവൾക്ക് മക്കളില്ല, അവൾക്കൊരു കുട്ടി ആവശ്യമായിരിക്കുന്നു. അവൾക്ക് ഏകദേശം 40 വയസ്സോളമായിരിക്കുന്നു. അത് തീർച്ചയായും അസാധ്യമായ ഒന്നല്ല. ജീവിതം മുഴുവൻ മച്ചിയായിരുന്നവരായ സ്ത്രീകൾ ഇപ്പോൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അവർ ഇതുപോലെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയും കർത്താവ് അവർക്ക് മക്കളെ നൽകുകയും ചെയ്തു. അതറിയുന്നതിനു വേണ്ടി നിങ്ങളിൽ ആരെങ്കിലും ചിലർ അവരുടെ കൈകളെ ഉയർത്തി കാണിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ നിന്നും പോകുമ്പോൾ ഒരു ഓമനയായ പെൺകുട്ടിയെ ഞാൻ പൊക്കിയെടുത്തു. അത് ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു. ആ കുട്ടിയുടെ അമ്മ മച്ചിയായിരുന്നു. കർത്താവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ ബാലിക, ആ ഓമനയായ കുട്ടി ഇവിടെ തന്നെയുണ്ടോ? എവിടെയാണ് അവൾ ഇരിക്കുന്നത്? അതെ, ഇതാ ആ കുട്ടി ഇവിടെയായിരിക്കുന്നു. അതിന്റെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ആ പെൺകുട്ടി സ്വയം തന്നെ അവിടെ ഇരിക്കുന്നു. അവളെ കാണാൻ കഴിയുമോ? അവൾ ദൈവത്തിൽ നിന്നുള്ള അരളി ചെയ്ത വചനമായിരുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അവനെ വിശ്വസിക്കുമോ? ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അനുഭവപ്പെടുന്ന ഈ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് ഉത്തരമരളുന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേരെന്താണെന്ന് ദൈവം എന്നോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് പേരിടാൻ കഴിയും എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ ശ്രീമതി തോംസൺ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് പോയി കുട്ടിയെ പ്രാപിച്ചുകൊള്ളുക. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുക, സംശയിക്കരുത്. ദൈവത്തെ മാത്രം വിശ്വസിക്കുക. ദൈവം ദൈവമാകുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ശ്രീമാൻ? നാം തമ്മിലും അപരിചിതരാണെന്ന് ഞാൻ ഊഹിക്കുന്നു. എനിക്കറിയാവുന്നിടത്തോളം എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ കണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ഇവിടേക്ക് കടന്നു വരുമ്പോഴായിരുന്നു. ഞാൻ ഓർത്തു നിങ്ങൾ സഹോദരൻ ഷക്കേരിന്റെ അങ്കിളായ അല്ലെങ്കിൽ ആ പാട്ടുകാരനായ സഹോദരൻ മഷികൻ ആണെന്ന് ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ വിചാരിച്ചു. അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള നിരയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. നിങ്ങളോടുകൂടെ അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു അപരിചിതനായിരിക്കെ, കൂടാതെ രണ്ട് രീതിയിലും ഞാനും ഒരു അപരിചിതനാകുന്നു. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെക്കുറിച്ച് എന്നോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ആവശ്യത്തെക്കുറിച്ചാകാം. അത് നിങ്ങളുടെ ആവശ്യമാണെന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങൾക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നതെന്ന് പറയട്ടെ. അവനത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വിശ്വസിക്കുന്നതിനുള്ള അത്രയും വിശ്വാസം മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. എത്ര പേർ അത് മനസ്സിലാക്കുന്നു? നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ പ്രാപിക്കുന്നതിനായിട്ടുള്ള വിശ്വാസം മാത്രമാണ് ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് ഇവിടെ ആയിരിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അവൻ എന്നോട് പറയുകയാണെങ്കിൽ, കൂടാതെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ പിന്നെ അത് ചെയ്യുന്നത് എന്തെങ്കിലും എന്നിവിടെ ആകേണ്ടിയിരിക്കുന്നു. 20 പ്രകാരം അവൻ അത് വാഗ്ദത്തം ചെയ്തിരുന്നു. അവരുടെ ഹൃദയങ്ങളുടെ വിചാരം അവൻ അറിഞ്ഞിരുന്നു. അത് ശരിയല്ലേ? ശരിയാണ്. സൗഖ്യം പ്രാപിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വാസ്തവത്തിൽ ഒരു ഞരമ്പ് സംബന്ധമായ രോഗത്താൽ കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്. മറ്റൊരു കാര്യം എന്താണെന്നാൽ നിങ്ങൾക്ക് പുറം വശത്ത് കുഴപ്പമുണ്ട്. അത് കുറച്ചു സമയം കൊണ്ട് തീരെ മോശമായ അവസ്ഥയിലായിട്ട് അതിനൊരു ഓപ്പറേഷനും കഴിഞ്ഞിരിക്കുന്നു. അത് യഹോവായ പ്രകാരം അരളി ചെയ്യുന്നതാകുന്നു. അത് സത്യമാണ്. അത് ശരിയാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടി, അതായത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് നിങ്ങളുടെ ആഴമേറിയ ആഗ്രഹമാകുന്നു. അത് കൃത്യമായും ശരിയാണ്. ഇവിടെ കടന്നു വരിക. സ്നേഹവാനായ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ നിറയാനും ആവശ്യങ്ങൾ അനുവദിച്ച് കിട്ടുവാനും ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. എന്റെ സഹോദര, ഇപ്പോൾ അത് വിശ്വസിച്ചുകൊള്ളുക. വിശ്വസിക്കുക, സംശയിക്കരുത്. നിങ്ങൾക്കെങ്ങനെയുണ്ട്? എനിക്കറിയാവുന്നിടത്തോളം നാം തമ്മിൽ അപരിചിതരാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങൾ കൈകൾ ഉയർത്തി കാണിക്കുന്നതിൽ കൂടെ നാം തമ്മിൽ അപരിചിതരാണെന്ന് ജനങ്ങൾക്കറിയാൻ കഴിയും. എന്റെ അറിവിൽ ഞാൻ ഒരിക്കലും അവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൂടാതെ ഈ ശ്രോതാക്കളുടെ ഇടയിൽ വെച്ചല്ലാതെ അവർ എന്നെയും കണ്ടിട്ടില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം അത് സ്വർഗീയ പിതാവിനറിയാം. കൂടാതെ അവന്റെ വചനം ഇതാ ഇവിടെ ആയിരിക്കുന്നു. അതായത്, ഞാൻ ഒരിക്കലും ഈ സ്ത്രീയെ എന്റെ അറിവിൽ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ കാരണത്താൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു അറിവും തന്നെ എനിക്കില്ല. എനിക്കൊരു കാര്യം പോലും പറയാൻ കഴിയുകയില്ല. ഒരേ ഒരു കാര്യം എന്താണെന്നാൽ ഇതൊരു ദാനം മാത്രമാണ്. കുറച്ചു നേരം മുമ്പ് ഞാനതിനെ വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടിരുന്നു. ഇവിടെ നിന്ന് മാറിക്കൊടുക്കുക മാത്രം. അപ്പോൾ അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കുകയും എന്താണ് കാണുന്നത് അത് ഞാൻ പറയുകയും ചെയ്യുന്നു. അവൻ പറയാത്തത് എനിക്കത് പറയാൻ കഴിയുകയില്ല. ഞാൻ എന്റെ സ്വന്തമായിട്ടത് പറയുകയാണെങ്കിൽ അത് തെറ്റായിരിക്കും. നോക്കൂ, അത് തെറ്റായിരിക്കും. എന്നാൽ അവനാണ് പറയുന്നതെങ്കിൽ അത് പൂർണ്ണമായും ശരിയായിരിക്കും. അതിനൊരിക്കലും തെറ്റാനോ അതൊരിക്കലും തെറ്റിയിട്ടുമോ ഇല്ല. അത് ദൈവമായിരിക്കുന്നിടത്തോളം അതിനൊരിക്കലും തെറ്റാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന് തെറ്റാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നും എന്താണ് നിങ്ങളുടെ ആഗ്രഹമെന്നും ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നതെന്നും നിങ്ങൾ ചെയ്തിരിക്കുന്നതായ എന്തെങ്കിലും ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്നും എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നതെന്നും, അല്ലെങ്കിൽ അവൻ എന്നോട് പറയുകയാണെന്ന് ആഗ്രഹിക്കുന്നത് എന്തായാലും പറഞ്ഞു തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നന്ദിയുണ്ട്. നിങ്ങളുടെ കാലുകളിൽ നിങ്ങൾക്ക് കുഴപ്പമുള്ളത് എന്നൊരു കാര്യമാണ്. നിങ്ങളുടെ കാലുകൾ നിങ്ങളെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. അത് ശരിയാണ്. നിങ്ങൾക്ക് സ്ത്രീ സംബന്ധമായ കുഴപ്പമുണ്ട്. അത് സ്ത്രീകളെ സംബന്ധിച്ചുള്ള ക്രമക്കേടാകുന്നു. കൂടാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം കൂടിയുണ്ട്. കാരണം ആരെയോ എന്തോ നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു ബാലനാകുന്നു. അത് നിങ്ങളുടെ മകൻ വീട് വിട്ട് ഓടിപ്പോയിരിക്കുന്നതാകുന്നു. അവൻ തിരികെ വരുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവെ, അവളുടെ മകനെ അവളുടെ അടുക്കിലേക്ക് അയക്കണമേ. കർത്താവെ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആ ചെറുപ്പക്കാരനെ അവന്റെ വഴിയിൽ തടഞ്ഞിട്ട് അവന്റെ അമ്മയുടെ അടുക്കിലേക്ക് തിരികെ അയക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. അവനെ അറിയാവുന്നവൻ അവനെ തിരികെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. വിഷമിക്കണ്ട, ഇപ്പോൾ വിശ്വസിക്കുക, സംശയിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക മാത്രം ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം അനുവദിച്ചു തരും. ഇപ്പോൾ മൂന്നോ നാലോ വിവേചനത്താൽ തന്നെ അതെന്ത് തന്നെ ആയിരുന്നാലും നോക്കുക, അതെനിക്ക് ഒന്നും കാണാൻ വയ്യാത്തിടത്തോളമാക്കിയിരിക്കുന്നു. എനിക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല, അതിനെ വിശദീകരിക്കാൻ യാതൊരു വഴിയുമില്ല. അത് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് 45 മിനിറ്റ് നേരം അല്ലെങ്കിൽ അതിലും കൂടുതൽ നേരം പ്രസംഗിച്ചതിൽ നിന്നും പ്രയാസമേറിയതാണെന്നാണോ അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെ ശ്രീമാൻ, അത് 3 മണിക്കൂർ തന്നെയാണെങ്കിലും ഇത്രയുമായിരിക്കില്ല. നമ്മുടെ കർത്താവായ യേശുവിന്റെ വസ്ത്രത്തിന്മേൽ ഒരു സ്ത്രീ തൊട്ടു, ഈ ജനങ്ങൾ ആരും എന്നെ തന്നെ തൊടുന്നില്ല. ഇവിടെ നിൽക്കുന്ന ഈ സ്ത്രീ എന്നെ ആകപ്പാടെയെല്ലാമായിട്ട് തൊടുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഞാൻ വെറുമൊരു മനുഷ്യനാകുന്നു, എന്നാൽ അവൾക്ക് അവനെ തൊടേണ്ടിയിരിക്കുന്നു. ഞാനിതൊരു കൃപാവരത്താൽ ഞാൻ സ്വയമായിട്ട് മാറിക്കളയുകയും ഞാൻ എന്താണ് കാണുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. അത്രമാത്രം എന്നെ തൊടുന്നത് ഒരു കാര്യവും അർത്ഥമാക്കുന്നില്ല. എന്നാൽ അവൾ യേശുവിനെ എന്നിൽ കൂടെ തൊട്ടിരിക്കുന്നു. അപ്രകാരമാണ് ആ സ്ത്രീയും യേശുവിൽ കൂടെ ദൈവത്തെ തൊട്ടത്. അവൾക്ക് എന്താണ് കുഴപ്പമെന്ന് അവൻ അറിയാതിരിക്കുമ്പോഴാകുന്നു അവൾ ചെന്ന് വസ്ത്രത്തിന്മേൽ തൊട്ടിട്ട് ഒരിടത്ത് പോയിരുന്നു. അപ്പോൾ എന്നെ തൊട്ടതാർ എന്നവൻ ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിരക്കുന്നത് കണ്ടിട്ട് എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നുവോ? ഇപ്പോൾ ശക്തി എന്നിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ശക്തി എന്താകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? വീര്യം എന്നർത്ഥമാക്കുന്നു. ഒരു സ്ത്രീ അവനെ തൊട്ടതിനാൽ അവൻ ക്ഷീണിതനായിപ്പോയി. അവൻ ദൈവപുത്രനായിരുന്നു. നിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഈ പാപിയായ എന്നെക്കുറിച്ച് എന്താകുന്നു? എന്തുകൊണ്ടാണ് ഇത് കൂടുതലെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യും. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് അതിലും വലിയതും ചെയ്യും. ഇവിടെ വലിയതും എന്ന് പറഞ്ഞിരിക്കുന്നു, എന്നാൽ ശരിയായ യവന ഭാഷയിലുള്ള അതിന്റെ വ്യാഖ്യാനം ഇതിലും കൂടുതൽ നിങ്ങൾ ചെയ്യുമെന്നാണ്. ഇപ്പോൾ ഈ മകളെക്കുറിച്ച് ഞാൻ അറിയുന്നില്ല, എനിക്കവരെക്കുറിച്ച് യാതൊന്നും അറിയില്ല. മറ്റുള്ളവരെ പോലെ തന്നെ അവൾ എനിക്ക് പൂർണ്ണമായും അപരിചിതയാണ്. ഞങ്ങൾ തമ്മിൽ അപരിചിതരാണ്. ജനങ്ങൾ അതറിയുന്നതിനു വേണ്ടി നിങ്ങൾ കൈകളെ ഉയർത്തിയിട്ട് ഞങ്ങൾ അപരിചിതരാണെന്ന് പറയുക. ഇപ്പോൾ ദൈവപുത്രൻ ഒരു വട്ടം ഇതുപോലെ വിശാല കാഴ്ചയോടുകൂടിയ ആ കിണറ്റുകരയിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ടുമുട്ടുകയും ഒരു നിമിഷം അവളോട് സംസാരിക്കുകയും അവളുടെ കുഴപ്പമെന്താണെന്ന് അറിയുകയും ചെയ്തു. അവളുടെ കുഴപ്പത്തെക്കുറിച്ച് അവളോട് പറയുകയും ചെയ്തു. ആ പ്രവൃത്തിയാൽ അത് മസീഹായിരുന്നുവെന്ന് അവൾ അറിയാനിടയായി. നിങ്ങൾ എന്നെ തൊടുകയും ഞാൻ നിങ്ങളെ തൊടുകയും ചെയ്തു, എന്നാൽ യാതൊന്നും സംഭവിച്ചില്ല. എന്നാൽ ഒരു കൃപാവരത്താലുള്ള എന്റെ വിശ്വാസം, നിങ്ങൾ അതിനെ വിശ്വസിക്കുന്നതിൽ കൂടിയുള്ള നിങ്ങളുടെ വിശ്വാസത്താൽ അവനെ തൊടാൻ കഴിയുകയും എന്നിൽ കൂടെ അവന് നിങ്ങളോട് സംസാരിക്കാനും കഴിയും. എങ്കിൽ പിന്നെ അത് സുഖാർ എന്ന പട്ടണത്തിലെ കിണറ്റുകരയിലായിരുന്നതുപോലെ തന്നെ അവൻ ഇവിടെ ആയിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വളരെയധികം കുഴപ്പങ്ങളുണ്ട്, വളരെ ക്ലേശങ്ങളും കൂട്ടിക്കൊഴഞ്ഞതുമായ കാര്യങ്ങളാണ്. അവയിൽ മുഖ്യമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് സന്ധിവാദത്തിനു വേണ്ടിയാണ്. അത് ശരിയാണ്, അത് ശരിയല്ലേ? നിങ്ങൾ സന്ധിവാദത്താൽ കഷ്ടപ്പെടുന്നു. എന്റെ ഓർമ്മയിൽ നിങ്ങൾ വളരെ പതിയായി നടന്നു വന്നിരുന്നു. ഒരു നിമിഷം കാത്തു നിൽക്കുക, ചിലപ്പോൾ മറ്റെന്തെങ്കിലും കൂടി പറയാൻ കഴിഞ്ഞെന്നിരിക്കാം. അത് നിങ്ങൾക്കൊരുപക്ഷെ നിങ്ങൾ അനുഭവപ്പെടുന്നതായ കാര്യങ്ങളോ അതിനായി ശ്വാസം വലിക്കുന്നത് പോലെയാണ്. അദ്ദേഹം അത് ഊഹിച്ചെടുത്തതാണെന്ന് അല്ലെങ്കിൽ ഇപ്രകാരം അത് നിങ്ങൾക്കറിയാം എന്നും അവർ പറയും. എന്നാൽ നിങ്ങൾ കാഴ്ചയ്ക്ക് വളരെ സാമ്യാന്യതയുള്ള മനുഷ്യനാണെന്ന് ഞാൻ കാണുന്നു. ഒരു നിമിഷത്തേക്ക് എന്നോട് സംസാരിക്കുക. സ്വല്പനേരം കൂടി നമുക്കിവിടെ നിൽക്കാം, കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റെന്തോ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയുകയില്ല, എന്നാൽ അവന് കഴിയും, കാരണം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നതിനായിട്ട് ഞാനത് നിങ്ങളോട് പറയുന്നു. അതായത്, അത് നിങ്ങളുടെ പ്രിയമുള്ള ഒരാളെക്കുറിച്ചാണ്. അദ്ദേഹം ഇവിടെയില്ല. കൂടാതെ അദ്ദേഹം ഒരു സഹോദരനാണ്. ആ സഹോദരൻ ഈ ദേശത്ത് പോലുമില്ല. അദ്ദേഹം ഒരു ജലാർദ്രമായ രാജ്യത്താണ്. ധാരാളം ജലാശയങ്ങളും മറ്റുമായിട്ട് മിഷിഗണിലെ പോലെ ഒന്നാകുന്നു. അതെ, അത് മിഷിഗൺ തന്നെയാകുന്നു. അദ്ദേഹം ഒരു ഭയങ്കരമായ കൊല്ലപ്പെടുന്ന രോഗത്താൽ കഷ്ടപ്പെടുന്നു. അത് പൊറുക്കാത്ത വൃക്കകളുടെ രോഗത്താൽ അദ്ദേഹം ശല്യപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ് അല്ലെ? അത് യഹോവായ പ്രകാരം അരുളി ചെയ്തതാകുന്നു. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയ നിങ്ങളുടെ കയ്യിലുള്ള തൂവാലയെടുത്ത് നിങ്ങളുടെ സഹോദരൻ അത് അയച്ചു കൊടുത്തിട്ട് സംശയിക്കരുത്, എന്നാൽ വിശ്വസിക്കുക, അദ്ദേഹം സുഖപ്പെടും എന്ന് പറയുക. അത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിലാകുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാര്യം മാത്രം ചെയ്യേണ്ടിയിരിക്കുന്നു, അത് പൂർണ്ണമായിട്ടും അത് സ്വീകരിക്കുക എന്നതാണ്. അത് ശരിയല്ലേ? അദ്ദേഹം ജനങ്ങളെ നോക്കിയാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അവരെ നോക്കിയാണ് അദ്ദേഹം ചെയ്യുന്നത്. നിങ്ങളത് ധാരാളമായി കാണുന്നു. ഇവിടെ നിൽക്കുന്ന ഈ മഹിള ഈ വഴിയിൽ കൂടെ നിങ്ങൾ രോഗിയായാലും എന്തായാലും ഇവിടേക്ക് കടന്നു വരിക. ഞാൻ അവരെയല്ല നോക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കുക. ഈ രോഗി, അതെ അതെ ശരി, എങ്കിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയാണെങ്കിൽ ആ കാസരോഗം ഇനി നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല. ശരി, നിങ്ങൾ വീട്ടിലേക്ക് നിങ്ങളുടെ സൗഖ്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ പോയിക്കൊള്ളുക. നോക്കുക, നിങ്ങൾ ഈ രീതിയിൽ തന്നെ നോക്കുക, എന്ത് തന്നെ സംഭവിച്ചാലും ആ ദർശനം അവിടെ തന്നെയുണ്ട്. ആമേൻ. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലേ? അത് ദൈവം സമ്പൂർണമായിരിക്കുന്നത് പോലെ ഇതും സമ്പൂർണമാകുന്നു. നിങ്ങളും വിശ്വസിക്കുന്നോ? കാസരോഗം നിങ്ങളെയും വീട്ടുകൊള്ളും, അത് കഴിയില്ലേ? അത് നിങ്ങൾ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശരി, എങ്കിൽ പോയിട്ട് നിങ്ങൾ കർത്താവ് യേശുവിനോട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക. ആ സന്ധിവാദം നിങ്ങളെ ദുർബലനാക്കിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു വടിയുടെ ആവശ്യമുണ്ടാകും. എന്നാൽ അത് അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ലേ നിങ്ങൾ സുഖപ്പെടാൻ പോകുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. യേശു ക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്തുന്നു. ഹൃദയരോഗം ജനങ്ങളെ കൊല്ലുന്നു, എന്നാൽ അതിന് നിങ്ങളെ കൊല്ലേണ്ട ആവശ്യമില്ല. ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി സുഖപ്പെടുത്തിയിട്ട് നിങ്ങളെ നന്നാക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുക. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിയുമോ? ആരെങ്കിലും? ശരി, ഞാനവരോട് പറയുന്നത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമോ? അവൾ വിശ്വസിക്കുകയാണെങ്കിൽ അവളുടെ വയറുരോഗം അവളെ വിട്ടുമാറുമെന്ന് പറയുക. അവൾ അത് വിശ്വസിക്കുമോ? നിങ്ങളുടെ പുറംവേദനയും നിങ്ങളെ വിട്ടുമാറും. അതുകൊണ്ട് ഇപ്പോൾ സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. എന്തൊക്കെയാണ് വിശേഷം? നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനത് പറഞ്ഞപ്പോൾ അവിടെ അതാ പുറംവേദനയോടുകൂടി ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സുഖപ്പെട്ടു പോകാൻ കഴിയും. ശരി ശ്രീമാൻ, നിങ്ങളുടെ തൊട്ടടുത്തായിരിക്കുന്ന മഹിള, നിങ്ങൾക്ക് തൊണ്ടവേദനയുണ്ട്, അങ്ങനെയല്ലേ മഹിളെ? ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ ബാലന്റെ കാലിന്റെ മുട്ടിനു വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അതിനാൽ അവൻ സുഖപ്പെടും, അവനും കൂടി. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സ്ത്രീ സംബന്ധമായ കുഴപ്പമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സുഖപ്പെടുത്തിയും സ്വസ്ഥയുമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ കൈകളെ മറ്റൊരുവന്റെ മേൽ വെച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്താലുള്ള പ്രാർത്ഥനയെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ഞങ്ങൾ മൂടപ്പെട്ടിരിക്കുമ്പോൾ നീ ശ്രോതാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും എല്ലായിടത്തും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ദൈവമാകുന്നു. ഈ മുഴുവൻ സദസ്സിനെ നീ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശ്വാസം പുതുതായി അവരുടെ ഹൃദയങ്ങളിലേക്ക് വീഴാനിടയാക്കണമേ. എന്നിട്ട് സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവർ അറിയാനിടയാക്കണമേ. കുറച്ചു നേരം കൂടി മാത്രം നാം ഇവിടെ ആയിരിക്കുകയും അതിനുശേഷം നാം സ്നേഹിക്കുന്നവന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അവന്റെ സാന്നിധ്യം രോഗശാന്തി എല്ലാവരുടെ മേൽ കൊണ്ടുവരാനിടയാക്കണമേ. സാത്താനെ ഞങ്ങൾ കുറ്റം വിധിക്കുന്നു. അവന്റെ എല്ലാ പ്രവർത്തികളെയും ഞങ്ങൾ കുറ്റം വിധിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സാത്താനെ, നീ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഇറങ്ങി വരിക. അവനിൽ വിശ്വസിക്കുന്ന ഏവരും ഇപ്പോൾ നിങ്ങളുടെ രോഗശാന്തിയെ സ്വീകരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് ഞാൻ എന്റെ രോഗശാന്തിയെ ഇപ്പോൾ എഴുന്നേറ്റ് സ്വീകരിക്കുന്നു എന്ന് പറയുക. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അവസ്ഥയെ പരിഗണിക്കാതെ നിങ്ങൾ വാസ്തവമായും അത് വിശ്വസിക്കുന്നുവെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് കർത്താവ് യേശുവേ, നീ എന്നെ സുഖപ്പെടുത്തിയതിന് നിനക്ക് നന്ദിയുണ്ടോ എന്ന് പറയുക. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ.